ಗೋದಂಬು ಮಣಿ ಪೋ ಅಳುಗ ನಾಥನ್ ನಿನ್ನೆ ವಿಳಿಕ್ಕುನ್ನಿದ ಗೋದಂಬು ಮಣಿ ಪೋ ಅಳುಗ ನಾಥನ್ ನಿನ್ನೆ ವಿಳಿಕ್ಕುನ್ನಿದ ನಾಥನ್ ನಿನ್ನೆ ವಿಳಿ ನಿನ್ನೆ വിളിക്കുന്നിത നിന്റെ ക്ലേശങ്ങളാലുള്ളം ഉരുകി തെളിവാർ ശോഭിക്കുവാൻ നാഥൻ നിന്നെ വിളിക്കുന്നിത വിളിക്കുന്നിത ഗോതമ്പ് മണി പോ അഴുകാൻ നാഥൻ നിന്നെ വിളിക്കുന്നിത നാഥൻ നിന്നെ വിളിക്കുന്നിത
ദേവനാഥനമാകട്ടെ. നമുക്ക് ചില വാക്യങ്ങൾ വായിക്കാം. പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. ഞാൻ ഈ ശ്രദ്ധിച്ചിരിക്കണം എന്ന് പറയുന്ന കാര്യങ്ങൾ ഉപദേശപരമായിട്ടുള്ള ചില കാര്യങ്ങൾ പറയുമ്പോഴാണ്. ആ കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ മനസ്സിലാവുകയുമില്ല. പ്രസംഗം കേൾക്കുന്ന പോലെ നമ്മൾ ചില കാര്യങ്ങൾ കേട്ടാൽ നമുക്ക് മനസ്സിലാവത്തില്ല. പലർക്കും ഒരു നമുക്ക് തന്നെയുള്ളൊരു ഒരു ഒരു ബോധ്യമുണ്ട്, നമ്മൾ ദൈവവചനം നല്ലതുപോലെ അറിയാവുന്ന ഒരു ഒരു ചർച്ചയാണ് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പാണെന്നുള്ളത്. പക്ഷെ ഒരു പരിധിയിൽ കൂടുതൽ അത് ശരിയല്ല. ഞാൻ മനസ്സിലാക്കിയിടത്തോളം പലർക്കും ഡോക്ടറിനൽ ഉപദേശപരമായിട്ടുള്ള പല കാര്യങ്ങളും വലിയ ബോധ്യമൊന്നുമില്ല. ദൈവവചനം കേൾക്കുന്ന സഭയാണ് എന്നുള്ളത് ഒരു പരിധി വരെ ശരിയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, പലർക്കും പല കാര്യങ്ങളും വ്യക്തമായിട്ടുള്ള ബോധ്യമില്ല. അതുകൊണ്ട് തന്നെ ശ്രദ്ധയോടെ ഇരിക്കണം. ഒരിക്കൽ നമ്മുടെ ചർച്ചിൽ നിന്നൊരു വേറൊരു ചർച്ചിലോട്ടൊരു വ്യക്തി പോയി. പലരും അങ്ങനെ പോകാറുണ്ട്, അതിലുണ്ട്, തെറ്റൊന്നുമില്ല. പക്ഷെ ഞാൻ അന്നേരം ആ വ്യക്തിയോട് ചോദിച്ചു, എന്താ നിങ്ങൾ പോകുന്ന ആ പുതിയ അടുത്ത് പോകുന്നിടത്ത് എന്താ അവിടെ പഠിപ്പിക്കുന്നത്, എന്താ അവിടുത്തെ ഉപദേശം, എന്താ അവിടുത്തെ എംഫസിസ് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്റെ അടുത്ത് അദ്ദേഹത്തിന് പറയാനായിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല. അദ്ദേഹം പറഞ്ഞത്, സഹോദരൻ ഇവിടെ പറയുന്നൊക്കെ തന്നെയാണ് അവിടെയും പറയുന്നതെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, അദ്ദേഹത്തിന് ഇത്രയും വർഷം ഇവിടെ ആയിരുന്നിട്ട് ഇവിടെ കേട്ടത് എന്താണെന്ന് അദ്ദേഹത്തിന് പിടികിട്ടിയില്ല. ഇനി അവിടെ കേൾക്കുന്നത് എന്താണെന്നോ അപ്പൊ അദ്ദേഹത്തിന് വലിയ പിടിയില്ല. അതുകൊണ്ടൊരു മറുപടി അങ്ങനെ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അതായത് നമ്മൾ ഇവിടെ പറയുന്ന ചില കാര്യങ്ങൾ, ചില സ്പെസിഫിക് ആയിട്ട് ചില കാര്യങ്ങൾ പറയാറുണ്ട്. എല്ലാവർക്കും ഒന്നും എല്ലാ രീതിയിലും ഒന്നും മനസ്സിലാകുന്നില്ല എന്നുള്ളത് ഒരു സത്യമാണ്. എന്നാൽ ശ്രദ്ധയോടിരിക്കാത്തതുകൊണ്ടാണ് പലപ്പോഴും പല കാര്യങ്ങളും പിടികിട്ടാത്തത്. ഞാൻ പറയുന്ന കാര്യങ്ങൾക്ക് അതുകൊണ്ട് തന്നെ കുറച്ച് അറ്റൻഷനോടെ ഇരിക്കുക. അപ്പോസ്തല പ്രവൃത്തി 17-ാമത്തെ അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 17-ന്റെ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു, പലരെ സംബന്ധിച്ചിടത്തോളം ദൈവവചനത്തിലെ ഉപദേശങ്ങൾ അത്ര സീരിയസ് അല്ല. അവരെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയുള്ള ഉപദേശവും വലിയ ബുദ്ധിമുട്ടില്ല. അതുകൊണ്ട് തന്നെ എങ്ങനെയുള്ള ഉപദേശം പറയുന്നിടത്തും പോകുന്നതിനും ബുദ്ധിമുട്ടില്ല. എന്നാൽ നമ്മൾ റിയലായിട്ടും ദൈവവചനത്തിലെ സത്യമായിട്ടുള്ള സുവിശേഷം നമുക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും അതിനോട് താല്പര്യമുള്ളവരായിരിക്കും. അല്ലേ? ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, ദൈവം പറയാണ് ഭൂതലത്തിലൊക്കെയും കുടിയിരിക്കുവാൻ അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയൊക്കെയും ഉളവാക്കി. കർത്താവ് പറയാണ് ദൈവം ഒരൊറ്റ മനുഷ്യനിൽ നിന്നാണ് എല്ലാ മനുഷ്യജാതിയെയും ഉളവാക്കിയത്. അതായത് നമ്മൾ സാധാരണ ഒരു റൂട്ട് സീഡിൽ നിന്നാണ് ബാക്കിയുള്ള സീഡ്സ് ഇല്ലെങ്കിൽ ബാക്കിയുള്ള വൃക്ഷങ്ങളോ ചെടികളോ എന്താണെങ്കിലും ഉളവാകുന്നത്. അതുപോലെ ദൈവം ഒരു മനുഷ്യനെ ഈ ഭൂമിയിൽ സൃഷ്ടിച്ചു. അതായിരുന്നു ദൈവത്തിന്റെ ആദ്യത്തെ ഈ ഭൂമിയിലെ മനുഷ്യ വിത്ത് എന്ന് പറയാമെങ്കിൽ, മനുഷ്യന്റെ ആദ്യത്തെ സീഡ് എന്ന് പറയുകയാണെങ്കിൽ അത് ആദ്യം ആദമാണ്. നേരം കർത്താവ് പറയാണ് ഒരു മനുഷ്യനെ ദൈവം ഈ ഭൂമിയിലേക്ക് സൃഷ്ടിക്കുകയാണ്. ആ മനുഷ്യനിൽ നിന്ന് മനുഷ്യജാതിയെ ഒക്കെയും ഉളവാക്കുകയാണ്. അതാണ് നമുക്ക് ഉൽപ്പത്തി പുസ്തകം അതിന്റെ 1-ാമത്തെ അധ്യായത്തിന്റെ 26, 27, 28 വാക്യങ്ങൾ വായിക്കുന്നത്. അപ്പോൾ പലപ്പോഴും സ്ഥിരമായിട്ട് വായിക്കുന്ന വാക്യങ്ങളാണ്, വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ.
സർവ ഭൂമിയിലും ഭൂമിയിൽ ഇഴയുന്ന
ഇവിടെ നമ്മൾ ഉൽപ്പത്തി പുസ്തകം ഒന്നാമത്തെ അധ്യായം പഠിച്ചു കഴിഞ്ഞാൽ ദൈവം എല്ലാ സൃഷ്ടികളെയും നടത്തിയതിന് ശേഷം അതിന്റെ ഏറ്റവും അവസാനമാണ് മനുഷ്യനെ സൃഷ്ടിക്കുന്നത്. സമുദ്രത്തെ, ഭൂമിയെ, ആകാശത്തെ, ആകാശത്തിലുള്ളതിനെ, സമുദ്രത്തിലുള്ളതിനെ, ഭൂമിയിലുള്ളതിനെ, ഇതിനെ മൂന്നിനെയും സൃഷ്ടിച്ചതിന് ശേഷം ഏറ്റവും അവസാനം മനുഷ്യനെ സൃഷ്ടിക്കുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യന് വേണ്ടി ദൈവം എല്ലാ കാര്യങ്ങളെയും സൃഷ്ടിക്കുകയായിരുന്നു. മനുഷ്യന് വേണ്ടിയാണ് ദൈവം ആകാശത്തെയും ആകാശത്തിലുള്ള സൃഷ്ടികളെയും സൃഷ്ടിച്ചത്, ഭൂമിയിലുള്ളതെയും ഭൂമിയെയും ഭൂമിയിലുള്ളതിനെയും സൃഷ്ടിച്ചത്, സമുദ്രത്തിലുള്ളതിനെയും സമുദ്രത്തിലുള്ളതിനെയും സൃഷ്ടിച്ചത്. കാരണം ഇതിന്റെ എല്ലാ മുകളിൽ വാഴാനായിട്ട് അവസാനം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം മനുഷ്യനുള്ള എല്ലാ പ്രൊവിഷനും ഒരുക്കി കഴിഞ്ഞതിന് ശേഷമാണ് ദൈവം മനുഷ്യനെ ഈ ഭൂമിയിലേക്ക് അയക്കുന്നത്. ദൈവത്തിന്റെ സ്വരൂപത്തിൽ, ദൈവത്തിന്റെ സാദൃശ്യത്തിൽ, പാപമില്ലാത്തവനായി ദൈവം മനുഷ്യനെ ഭൂമിയിലേക്ക് അയച്ചു. എന്നിട്ട് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിക്കുകയായിരുന്നു, ഒരു മനുഷ്യന്, ദൈവത്തെ അനുസരിക്കുന്ന, ദൈവവഴിയിൽ നടക്കുന്ന ഒരു മനുഷ്യന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ദൈവം ഈ ഭൂമിയിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആദത്തിന്റെ കാര്യം ചിന്തിച്ചു കഴിഞ്ഞാൽ, ആദത്തിനൊരു വീട് ദൈവം ആദ്യം തന്നെ ഒരുക്കി, ആദ്യത്തിനുള്ള ഭക്ഷണം ആദ്യം തന്നെ ദൈവം ഒരുക്കി, ദൈവം ആദത്തിനുള്ള ജോലി ഒരുക്കി, ഈവൻ ആദത്തിന്റെ ഭാര്യയെ പോലും ദൈവം ഒരുക്കി. ഇതൊന്നും മാദം ഓടി നടന്ന് കണ്ടുപിടിച്ചതല്ല. നേരം നമ്മൾ മനസ്സിലാക്കേണ്ടത്, യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ പൈതലായിട്ടുള്ള ഒരു വ്യക്തിക്ക് അവന്റെ എല്ലാ ആവശ്യങ്ങളെയും ദൈവം ഈ ഭൂമിയിൽ തന്നെ ഒരുക്കിയിട്ടുണ്ട്. അവൻ അതിന്റെ പുറകെ ഓടേണ്ടി ആവശ്യമേ ഇല്ല. ഭാര്യയെ കണ്ടുപിടിക്കാൻ ഓടേണ്ടി ആവശ്യമില്ല, ജോലി കണ്ടുപിടിക്കാൻ ഓടേണ്ടി ആവശ്യമില്ല, വീടുണ്ടാക്കാനായിട്ട് ഓടേണ്ടി ആവശ്യമില്ല. ഇതിനൊന്നിനും മനുഷ്യൻ ഓടേണ്ടി കാര്യമില്ല, പ്രൊവൈഡഡ് അവൻ ദൈവത്തിന്റെ ഹിതത്തിലാണെങ്കിൽ. അതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞത്, മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടി ഇതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. നേരെ ഒരു റിയലി ദൈവത്തിന്റെ സ്വസ്ഥതയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ അവസ്ഥയാണ് നമ്മൾ ഉൽപ്പത്തി പുസ്തകം ഒന്നിലും രണ്ടിലും കാണുന്നത്. ആദത്തിന്റെ ആദ്യത്തെ ദിവസം, ദൈവത്തിന്റെ അവസാന സൃഷ്ടിയുടെ അവസാനത്തെ ദിവസമായിരുന്നു, അത് സ്വസ്ഥതയുടെ ദിവസമായിരുന്നു, നമുക്കറിയാവുന്നതാണ്. അന്നേരം റിയൽ സ്വസ്ഥത എന്ന് പറയുന്നത് ദൈവം എല്ലാം ഒരു മനുഷ്യനെ ഒരുക്കി വെച്ചിരിക്കുന്നു, എല്ലാ കാര്യങ്ങളും ദൈവം പ്രൊവൈഡ് ചെയ്യുന്നു, മനുഷ്യൻ ദൈവത്തിന്റെ ഇഷ്ടം മാത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്ന മനുഷ്യന് ബാക്കിയെല്ലാം ദൈവം പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. മാത്രമല്ല, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ഇതെല്ലാം ഉണ്ടാക്കിയിട്ട് അതിന്റെ മുകളിൽ റൂൾ ചെയ്യാനായിട്ടാണ്. വേറെ രീതിയിൽ പറഞ്ഞാൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ഒരു രാജാവായിട്ടാണ്. ആദം വാസ് എ കിങ്. ആദം ഒരു രാജാവായിരുന്നു. അതുകൊണ്ടാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, അവിടെ എഴുതിയിട്ടുണ്ട്, എല്ലാ ഭൂമിയിൽ ഇഴയുന്ന എല്ലാ ഇഴജാതികളിൽ മേലും വാഴട്ടെ എന്ന് പറഞ്ഞു, റൂൾ ചെയ്യട്ടെ എന്ന് പറഞ്ഞു. ഒരു റൂളറായിട്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. എന്നാൽ ആ റൂൾ ചെയ്യുന്നതിന്റെ കണ്ടീഷൻ ഉണ്ടായിരുന്നു, നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ളതാണ്, ദൈവത്തിന്റെ അധികാരത്തിന്റെ കീഴിലായിരുന്നു ആ റൂളിംഗ്. ദൈവം മനുഷ്യനെ വീണ്ടെടുത്തപ്പോഴും ദൈവം മനുഷ്യനെ രാജകീയ പുരോഹിത വർഗമായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ റൂളിന് കീഴിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ ഒരു റൂളറാണ്, ഒരു അധികാരമുള്ള മനുഷ്യനാണ്. അവന് എല്ലാത്തിന്റെ മുകളിൽ ദൈവം അധികാരം കൊടുത്തിട്ട് ദൈവത്തിന്റെ അധികാരത്തിന്റെ കീഴിലാണ് അവനെ സൃഷ്ടിച്ചത്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ളതാണ്, പെട്ടെന്ന് പറഞ്ഞു പോവാണ്. എന്നാൽ പിശാച് വന്നിട്ട് ദൈവത്തിന്റെ അധികാരത്തിന്റെ കീഴിൽ ജീവിച്ചിരിക്കുന്ന മനുഷ്യനെ അതിന്റെ പുറത്തേക്ക് കടത്തുന്നതാണ് നമ്മൾ ഉൽപ്പത്തി പുസ്തകം രണ്ടാമത്തെ അധ്യായം കഴിഞ്ഞ് മൂന്നാമത്തെ അധ്യായത്തിലേക്ക് കാണുന്നത്. അതായത് ദൈവത്തിന്റെ ഇഷ്ടം ചെയ്ത് ദൈവം മനുഷ്യന് കൊടുത്തിരുന്ന ആ കണ്ടീഷൻ എന്ന് പറഞ്ഞത് ദൈവത്തെ പൂർണ്ണമായിട്ടും സ്നേഹിക്കുക, ദൈവത്തിന്റെ സ്നേഹത്തെ വിശ്വസിക്കുക, ദൈവത്തെ അനുസരിക്കുക എന്നുള്ള കണ്ടീഷനായിരുന്നു. ഇല്ലെങ്കിൽ ലവ്, ഫെയ്ത്ത്, ഒബീഡിയൻസ് എന്നുള്ള ആ ഒരു പ്രിൻസിപ്പിളിലായിരുന്നു ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. ദൈവത്തിന്റെ സ്നേഹത്തെ പരിപൂർണമായിട്ടും വിശ്വസിക്കുക, ദൈവത്തെ ഡിപ്പെൻഡ് ചെയ്യുക, അതോടുകൂടി ദൈവത്തെ ഒബേ ചെയ്യുക. നേരം പിശാച് ആദ്യം കൊണ്ടുവന്ന സംശയം ദൈവത്തിന്റെ പരിപൂർണമായിട്ടുള്ള സ്നേഹത്തിലുള്ള സംശയമാണ് കൊണ്ടുവന്നത്. അതാണ് പിശാച് ആദ്യം വന്നിട്ട് ചോദിച്ചത്, മനുഷ്യ ദൈവം ഇങ്ങനെ തന്നെ കൽപ്പിച്ചിട്ടുണ്ടോ? ദൈവം ഇങ്ങനെ കൽപ്പിച്ചിരിക്കുന്നതിന്റെ കാര്യം നിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതല്ല, നീ ഈ കാര്യം ചെയ്യാതിരുന്നാൽ നിനക്ക് ദൈവത്തെ പോലെ ആകാനായിട്ട് കഴിയത്തില്ല, റിയലായിട്ടുള്ള നന്മ എന്ന് പറയുന്നത് ദൈവത്തിന്റെ അധികാരത്തിന് കീഴിലുള്ള നന്മയല്ല, ദൈവത്തിന്റെ അധികാരത്തിന് പുറത്തുള്ള നന്മയാണ് എന്ന് പറഞ്ഞ് മനുഷ്യനെ പിശാച് പരീക്ഷിക്കുകയും തെറ്റിക്കുകയായിരുന്നു. നമുക്കത് അറിയാവുന്ന കാര്യമാണ്. അങ്ങനെ പിശാചിന്റെ വാക്ക് വിശ്വസിച്ച മനുഷ്യൻ ദൈവത്തിന്റെ സ്നേഹത്തെ അവിശ്വസിക്കുന്നു, പിശാചിനെ വിശ്വസിക്കുന്നു, അങ്ങനെ ദൈവത്തിന്റെ അധികാരത്തിൽ നിന്ന് പിശാചിന്റെ അധികാരത്തിലേക്ക് മാറുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ, ആദ്യം ദൈവം സൃഷ്ടിച്ച ആ ഒരു സീഡ് പെർഫെക്റ്റ് സീഡായിരുന്നു. ആ പെർഫെക്റ്റ് സീഡിൽ നിന്ന് മനുഷ്യജാതിയെ ഒക്കെയും ഉളവാക്കുക എന്നുള്ളതായിരുന്നു ദൈവത്തിന്റെ ഉദ്ദേശം. അത് ഇവിടെ തന്നെ എഴുതിയിട്ടുണ്ട്, അതിന്റെ 28-ാമത്തെ വാക്യം, ഉൽപ്പത്തി പുസ്തകം 1:28.
ദൈവം യഥാപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പർവ്വജാതിന്മേലും സകല ഭൂജല ജന്തുന്മേലും വാഴ്വിൻ എന്നവരോട് കൽപ്പിച്ചു.
രണ്ടാമത്തെ പ്രാവശ്യമാണ് പറഞ്ഞത്. ആദ്യം ആദത്തിനെ സൃഷ്ടിച്ചിട്ട് പറയാണ് അവൻ ഇതിന്റെ എല്ലാം മുകളിൽ വാഴട്ടെ എന്ന് പറഞ്ഞു. ദൈവം എന്നിട്ടൊരു പ്ലാൻ, ദൈവത്തിന്റെ മനസ്സിലുള്ള പ്ലാനാണ് രണ്ടാമത് പറയുന്നത്. നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിന്മേലും ആകാശത്തിലെ പർവ്വജാതിന്മേലും സകല ഭൂജലജന്തുവിന്മേലും വാഴുവിൻ എന്ന് അവരോട് കൽപ്പിച്ചു. അന്നേരം ദൈവത്തിന്റെ പ്ലാൻ, ദൈവത്തിന്റെ ആ ഒരു പെർഫെക്റ്റ് സീഡിൽ നിന്ന് അനേകം സീഡുകൾ ഉണ്ടാവുകയും ഇവരെല്ലാം ഈ ഭൂമിയെ വാഴുന്ന രീതിയിൽ ഈ ഭൂമിയിൽ ജീവിക്കണമെന്നുള്ളതായിരുന്നു ദൈവത്തിന്റെ പെർഫെക്റ്റ് ഇഷ്ടം. അതായിരുന്നു ദൈവത്തിന്റെ പെർഫെക്റ്റ് പ്ലാൻ. എന്നാൽ ഒരു കാര്യം സംഭവിച്ചു. ഈ ആദ്യത്തെ സീഡ് തന്നെ കറപ്റ്റഡ് ആയി തീർന്നു. ആദ്യത്തെ സീഡിൽ നിന്ന് തന്നെ യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ ജീവൻ നഷ്ടപ്പെട്ടു. അതാണ് ദൈവം മനുഷ്യനടുത്ത് പറഞ്ഞത്, ഈ പഴത്തിന്റെ വൃക്ഷത്തിന്റെ ഫലം തിന്നുന്ന നാളിൽ നീ മരിക്കൂന്ന് പറഞ്ഞു. അങ്ങനെ പിശാചിന്റെ വഞ്ചനയിൽ കുടുങ്ങി മനുഷ്യൻ തെറ്റിപ്പോയപ്പോൾ ആദ്യത്തെ സീഡിൽ നിന്ന് തന്നെ ആ ജീവൻ നഷ്ടപ്പെട്ടു. ഒരു സീഡിൽ നിന്ന് ജീവൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇല്ലെങ്കിൽ ഒരു സീഡ് കറപ്റ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ, ആ സീഡിൽ നിന്ന് പുറത്തേക്ക് വരുന്ന എല്ലാ സീഡുകളും എല്ലാ കാര്യത്തിലും ആ കറപ്ഷൻ തുടർന്നുകൊണ്ടേയിരിക്കും. അതാണ് ആദത്തിന്റെ കാര്യത്തിൽ നടന്നത്. ആദ്യത്തെ സീഡിൽ തന്നെ പാപം കടന്നു, ജീവൻ നഷ്ടപ്പെട്ടു. അതിൽ നിന്ന് പുറത്തേക്ക് വരുന്ന എല്ലാറ്റിലേക്കും ആ പാപം തന്നെ തുടർന്നു. അതാണ് റോമാലേഖനം അതിന്റെ 5-ാമത്തെ അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിൽ പൗലോസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. റോമർ 5:12. ഇവിടെ പറയാണ് therefore just as through one man sin entered into the world. അപ്പോസ്തല പ്രവൃത്തി അതിന്റെ 12-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിച്ചത് ഭൂതലത്തിലൊക്കെയും കൂടിയിരിക്കേണ്ടതിന്, 17:26 വായിച്ചത് ഭൂതലത്തിലൊക്കെയും കൂടിയിരിക്കേണ്ടതിന് ഫ്രം വൺ മാൻ ഗോഡ് ക്രിയേറ്റഡ് ദ ഹോൾ ഹ്യൂമൻ ബീങ്സ്. ഇവിടെ പറഞ്ഞിരിക്കുകയാണ് അതേപോലെ തന്നെ ജസ്റ്റ് എസ് ത്രൂ വൺ മാൻ, ഇതേ ആദ്യത്തെ മനുഷ്യരിൽ കൂടി തന്നെ പാപം ഭൂമിയിലേക്ക് കടക്കുകയും ആ പാപത്തിൽ കൂടി മനുഷ്യവർഗത്തിലേക്ക് എല്ലാം പാപം പടരുകയും എല്ലാ മനുഷ്യവർഗവും മരണത്തിന്റെ കീഴിലായിരിക്കുകയും ചെയ്തു. അന്നേരം ദൈവത്തിന്റെ പെർഫെക്റ്റ് പ്ലാൻ അവിടെ തന്നെ തെറ്റി. ഞാൻ ഈ പെർഫെക്റ്റ് പ്ലാൻ തെറ്റി എന്നൊക്കെ പറയാൻ മനുഷ്യ രീതിയിലാണ് പറയുന്നത്, ദൈവത്തിന്റെ പെർഫെക്റ്റ് പ്ലാൻ തെറ്റുന്നില്ല, എങ്കിലും മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്. ദൈവം പറഞ്ഞ ആദ്യത്തെ ആ പ്ലാൻ, നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് എല്ലാറ്റിന്റെയും മുകളിൽ വാഴുവാൻ എന്ന് പറഞ്ഞ ആ ഒരു പദ്ധതിയിൽ നിന്ന് മനുഷ്യൻ തെറ്റിപ്പോയി, മനുഷ്യനിലേക്ക് പാപം കടന്നു വന്നു, ആദ്യത്തെ സീഡ് കറപ്റ്റായി, ആ സീഡിൽ നിന്ന് പുറത്തു വരുന്ന എല്ലാ സീഡ്സും കറപ്റ്റഡ് സീഡ്സ് ആണ് എന്ന് ദൈവവചനം പറയുന്നു. അതാണ് റോമാലേഖനം 5:12 നമ്മൾ വായിച്ചത്. ആകയാൽ അതുകൊണ്ട് ഏക മനുഷ്യനാൽ, ആദ്യത്തെ മനുഷ്യനാൽ തന്നെ പാപവും പാപത്താൽ തന്നെ മരണവും ലോകത്തിൽ കടന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യനും പകർന്നു. ഇനി റോമാലേഖനം 5:12 മുതൽ താഴേക്ക് വായിക്കുമ്പോൾ രണ്ട് മനുഷ്യരെ പറ്റി അവിടെ കോൺട്രാസ്റ്റ് ആയിട്ട് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. രണ്ട് മനുഷ്യരെ പറ്റി, ആദം ക്രിസ്തു, ആദം ക്രിസ്തു എന്നുള്ള എല്ലാ വാക്യങ്ങളും എടുക്കാനായിട്ട് നമുക്ക് സമയമില്ല. മുമ്പോട്ട് വായിക്കുമ്പോഴേക്കും വൺ മാൻ എന്നുള്ളത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ രണ്ടാമത്തെ മനുഷ്യനെ പറ്റി വേറൊരു കാര്യം അവിടെ പറയുന്നുണ്ട്. അതിന്റെ 19-ാമത്തെ വാക്ക്, 17-ാമത്തെ വാക്യം ഇവിടെ പറയാണ് ത്രൂ വൺ മാൻ, ഒരു മനുഷ്യനിൽ കൂടി മരണം ഈ ഭൂമിയിൽ കടക്കുകയും ഒരു മനുഷ്യനിൽ കൂടി ഈ ഭൂമിയിലെ എല്ലാ മനുഷ്യരും പാപികളായിത്തീരുകയും എല്ലാ മനുഷ്യരും ലംഘനത്തിലാകപ്പെടുകയും ചെയ്തുവെങ്കിൽ, ദൈവം പറയാണ് ദേർ ഈസ് അനദർ മാൻ ഈസ് കമ്മിങ്. വേറൊരു മനുഷ്യനിൽ കൂടി ദൈവത്തിന്റെ ഒറിജിനൽ പർപ്പസ് റെസ്റ്റോർ ചെയ്യാനായിട്ട് പോകുന്നു. ആ മനുഷ്യനിൽ കൂടി എന്ത് സംഭവിക്കാനായിട്ട് പോകുന്നു എന്നാണോ പറഞ്ഞിരിക്കുന്നത്? കൃപയുടെയും നീതിദാനത്തിന്റെയും സമൃദ്ധി ലഭിക്കുന്നവൻ യേശു ക്രിസ്തു എന്ന ദ വൺ മാൻ, ആ മനുഷ്യൻ നിമിത്തം ഏറ്റവും അധികമായി ജീവനിൽ വാഴും. ദൈവം എന്തിനാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്? അവിടെ പറഞ്ഞിട്ടുണ്ട് വാഴാൻ വേണ്ടിയിട്ടാണ് സൃഷ്ടിച്ചത്. എന്നാൽ ആ പദ്ധതിയിൽ നിന്ന് മനുഷ്യൻ വീണുപോയി. ഏക മനുഷ്യനാൽ പാപവും പാകത്താൽ മരണവും ഭൂമിയിലേക്ക് കടന്നു. എല്ലാ മനുഷ്യരും കറപ്റ്റഡായി തീർന്നു. എല്ലാ മനുഷ്യരെയും ദൈവം നശിപ്പിക്കണം എന്ന് വരെ തീരുമാനിക്കുന്ന രീതിയിൽ മനുഷ്യൻ കറപ്റ്റഡായി തീർന്നപ്പോൾ ദൈവത്തിന്റെ പദ്ധതി പ്രകാരം രണ്ടാമത് ഒരു മനുഷ്യൻ വരികയാണ്. ദൈവത്തിന്റെ പദ്ധതി ഇവിടെ എഴുതിയിരിക്കുകയാണ് ത്രൂ വൺ മാൻ. ഇനിയും എന്തുവാണ്? കൃപയുടെയും നീതിദാനത്തിന്റെയും സമൃദ്ധി ലഭിക്കുന്നവർ ആ ഏകൻ നിമിത്തം ജീവനിൽ സമൃദ്ധിയായി വാഴാനായിട്ട് പോകുന്നു എന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. അതായത് ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണമേ, ദൈവം ഈ ഭൂമിയിലേക്ക് രണ്ടാമത് ഒരു സീഡിനെ കൂടി അയക്കുകയാണ്. ദൈവം ഒരു പെർഫെക്റ്റ് സീഡിനെ ഈ ഭൂമിയിലേക്ക് അയച്ചു. ആ സീഡ് കറപ്റ്റഡായി തീർന്നുകൂടി, മനുഷ്യവർഗം മുഴുവൻ കറപ്റ്റഡായി തീർന്നു, എല്ലാ മനുഷ്യരും ഭാവികളായി തീർന്നു, എല്ലാ മനുഷ്യരും മരണത്തിലായി തീർന്നപ്പോൾ ദൈവം രണ്ടാമത് ഒരു വിത്തിനെ, ഒരു സീഡിനെ ഭൂമിയിലേക്ക് അയക്കുകയാണ്. ആ മനുഷ്യരിൽ കൂടി ദൈവം വീണ്ടും ഒരു സൃഷ്ടി നടത്താൻ പോവുകയാണ്. ആ സൃഷ്ടിയിൽ കൂടി ദൈവത്തിന്റെ പദ്ധതി തിരിച്ചുകൊണ്ടുവരണം എന്നാണ് ദൈവത്തിന്റെ ഉദ്ദേശം. അതാണ് നമ്മൾ കൊരിന്ത്യ ലേഖനം 1 കൊരിന്ത്യർ അതിന്റെ 15-ാമത്തെ അധ്യായത്തിന്റെ 47-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുകയാണ് രണ്ട് മനുഷ്യരെ പറ്റി. റോമാലേഖനം 5-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞതുപോലെ തന്നെ രണ്ട് മനുഷ്യരെ പറ്റി ദൈവം വീണ്ടും പറയാണ്. ഭൂമിയിൽ നിന്ന് മണ്ണുകൊണ്ട് ഒരു മനുഷ്യനുണ്ടായി. ആ മനുഷ്യൻ കറപ്റ്റഡായി തീർന്നപ്പോഴേക്കും ആ ഫോളൻ സീഡിൽ നിന്ന് ഫോളൻ സീഡ്സ് ഉണ്ടാവുകയാണ്. ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ഭൂമിയിൽ കടന്നു. ഈ ഭൂമിയിലുള്ള ജനിക്കുന്ന എല്ലാ വ്യക്തികളും, ഈ ഭൂമിയിൽ മനുഷ്യമായി ജനിക്കുന്ന എല്ലാ വ്യക്തികളും ആദത്തിൽ നിന്നാകിയാൽ ദേ ആർ ദ ഫോളൻ സീഡ്സ് ഓഫ് ഫോളൻ ആഡം. അതുകൊണ്ട് തന്നെ അവരെല്ലാവരും മരിച്ചവരാണ്. അതുകൊണ്ടാണ് റോമലേഖനം 15-ാമത്തെ അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഫോർ ഇൻ ആഡം ഓൾ ഡൈ എന്ന് പറഞ്ഞാൽ ആദത്തിലുള്ള എല്ലാ വ്യക്തികളും മരിച്ചവരായിരിക്കുമ്പോൾ ദൈവം രണ്ടാമത് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഒരു പുതിയ സീഡിനെ അയക്കുകയാണ്. നമ്മൾ കൊരിന്ത്യലേഖനം 15-ാമത്തെ അധ്യായം വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ വിത്ത് വിതയ്ക്കുന്നതിനെ പറ്റി തന്നെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതിന്റെ 25-ാമത്തെ വാക്യം വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് രണ്ടാം മനുഷ്യനായി വരികയാണ്. ഒന്നാം മനുഷ്യനായി ആദം വന്നതുപോലെ തന്നെ രണ്ടാം മനുഷ്യനായി യേശുക്രിസ്തു വരികയാണ്. ഒരു വ്യത്യാസമേ ഉള്ളൂ. അവിടെ പറഞ്ഞിരിക്കുകയാണ്, ഒന്നാം മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണുകൊണ്ടുള്ളവനാണെങ്കിൽ രണ്ടാം മനുഷ്യൻ സ്വർഗത്തിൽ നിന്നുള്ളവനാണ്. ഒന്നാം മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടവനാണെങ്കിൽ രണ്ടാം മനുഷ്യൻ ജനിച്ചവനാണ്. ഈ രണ്ട് വ്യത്യാസം മാത്രമേ ആദമും ക്രിസ്തുവും തമ്മിൽ ബേസിക്കലി ഉള്ളൂ. ഞാൻ പറഞ്ഞത് ശ്രദ്ധിക്കണം, ഈ വ്യത്യാസങ്ങൾ അവിടെ തന്നെ പറയുന്നുണ്ട്. ഒന്നാം മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണുകൊണ്ടുള്ളവനാണെങ്കിൽ രണ്ടാം മനുഷ്യൻ സ്വർഗത്തിൽ നിന്നുള്ളവനാണ്. ഒന്നാം മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടവനാണെങ്കിൽ രണ്ടാം മനുഷ്യൻ ജനിച്ചവനാണ്. എന്നാൽ ഈ രണ്ട് സീഡിലും ഉണ്ടായിരുന്നത് ദൈവീക ജീവൻ തന്നെയാണ്. അതായത് ആദ്യത്തെ മനുഷ്യനിൽ നിന്ന് ജീവൻ നഷ്ടപ്പെട്ടപ്പോൾ, പാപം കടന്നു വന്നപ്പോൾ, മനുഷ്യവർഗം മുഴുവൻ നഷ്ടപ്പെട്ടപ്പോൾ രണ്ടാമത് ദൈവം അയച്ച ആ സീഡിൽ ദൈവത്തിന്റെ ജീവൻ ഉണ്ടായിരുന്നു എന്ന് ദൈവവചനം പറഞ്ഞിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുകയാണ്, അവനിൽ, ഇൻ ഹിം ദർ ഈസ് ലൈഫ് ആൻഡ് ദാറ്റ് ലൈഫ് ഈസ് ദ ലൈറ്റ് ഓഫ് മാൻ. അന്നേരം സകല മനുഷ്യരെയും ജീവിപ്പിക്കാനുള്ള ശക്തിയുള്ള ഒരു ജീവനുമായിട്ട് രണ്ടാമത്തെ മനുഷ്യൻ ഈ ഭൂമിയിലേക്ക് വരികയാണ്. ഇത് നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ്. യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത് ഒന്നാം മനുഷ്യൻ ഭൂമിയിലേക്ക് വന്ന അതേപോലെ തന്നെയാണ്. നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന ചില വാക്യങ്ങളുണ്ട്, യേശുക്രിസ്തു നമ്മുടെ ജഡത്തിൽ ഈ ഭൂമിയിൽ വന്നു എന്ന് നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്. നമ്മൾ ഈ പല വാക്യങ്ങളും കേട്ട് കേട്ട് ഇതൊക്കെ ബൈബിളിൽ ഉള്ളതാണ് എന്ന് ചിലപ്പോൾ ചിന്തിച്ചു വെക്കാറുണ്ട്. ബൈബിളിൽ അങ്ങനെ വാക്യമില്ല, യേശു നമ്മുടെ ജഡത്തിൽ ഭൂമിയിൽ വന്നു എന്ന് ബൈബിൾ വാക്യമില്ല. പല വാക്യങ്ങളും യൂസേജിൽ കൂടി ബൈബിളിലുണ്ടോ നമ്മൾ തെറ്റിദ്ധരിക്കുന്നതാണ്. അതുപോലത്തെ ഒരു വാക്യമാണ് നിങ്ങൾ കൂടി വരുമ്പോഴൊക്കെയും എന്റെ ഓർമ്മയ്ക്കായിട്ട് കർത്തർമേശ ആചരിക്കണം എന്നുള്ളത്. അങ്ങനെ ഒരു വാക്യം ബൈബിളിലില്ല. അന്നേരം നമ്മൾ ചില യൂസേജ് കൊണ്ട് തെറ്റിദ്ധരിക്കപ്പെടുന്ന ചില വാക്യങ്ങളുണ്ട്. അതുപോലത്തെ ഒരു വാക്യമാണ് യേശു നമ്മുടെ ജഡത്തിൽ ഈ ഭൂമിയിൽ വന്നു എന്നുള്ളത്. അങ്ങനെ ഒരു വാക്യമില്ല. യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നത് ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, ഒന്നാം മനുഷ്യൻ ഈ ഭൂമിയിൽ വന്നതുപോലെ തന്നെ രണ്ടാം മനുഷ്യൻ ഈ ഭൂമിയിലേക്ക് വന്നു. വ്യത്യാസം എന്നത് ഒന്നാം മനുഷ്യൻ ഭൂമിയിൽ നിന്നുള്ളവനാണെങ്കിൽ രണ്ടാം മനുഷ്യൻ സ്വർഗത്തിൽ നിന്നുള്ളവനാണ്. ഒന്നാം മനുഷ്യൻ മണ്ണുകൊണ്ടുള്ളവനാണെങ്കിൽ രണ്ടാം മനുഷ്യൻ മനുഷ്യനിൽ നിന്ന് ജനിച്ചവനാണ്. വേറൊരു വ്യത്യാസം കൂടി ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാം മനുഷ്യനെ പോലെ അല്ലാതൊരു വ്യത്യാസം എബ്രായ ലേഖനത്തിൽ പറഞ്ഞിരിക്കുകയാണ്, മക്കൾ ജഡരക്തങ്ങളോടുകൂടിയവരാകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോടുകൂടിയവനായി. യേശുക്രിസ്തുവിന്റെ ശരീരം ഒരു താഴ്ച വന്ന മനുഷ്യന്റെ അതേ ശരീരത്തിൽ തന്നെയാണ് യേശുക്രിസ്തു വന്നത്. എന്നാൽ അവനുള്ള ജീവൻ ദൈവത്തിന്റെ ജീവനായിരുന്നു, അത് ഉയരത്തിൽ നിന്നുള്ള ജീവൻ തന്നെയായിരുന്നു. യേശുക്രിസ്തു ഒരു ഫോളൻ സീഡായിട്ടോ ഒരു വീണ്ടും ജനിച്ച മനുഷ്യനായിട്ടോ അല്ല ഈ ഭൂമിയിൽ വന്നത്. ഒന്നാം മനുഷ്യനെ പോലെ ജീവനുള്ള വിത്തായിട്ട് തന്നെ ഈ ഭൂമിയിലേക്ക് യേശുക്രിസ്തു വരികയായിരുന്നു. ഇത് നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ്. നമ്മൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പോൾ യേശുക്രിസ്തു രണ്ടാമത്തെ മനുഷ്യനായി, ഇല്ലെങ്കിൽ രണ്ടാമത്തെ വിത്തായി, രണ്ടാമത് ഒടുക്കത്തെ ആദമായി യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വരികയാണ്. അന്നേരം കർത്താവിന് രണ്ടാമത് ഒരു വിത്തിനെ ഈ ഭൂമിയിലേക്ക് വളിക്കുകയാണ്. യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നു. യേശുക്രിസ്തു ഈ ഭൂമിയിൽ പാപമില്ലാത്തവനായി വന്നു എന്ന് മാത്രമല്ല, യേശുക്രിസ്തു പാപമില്ലാത്തവനായി ഈ ഭൂമിയിൽ ജീവിച്ചു. പിശാച് ആദ്യത്തെ മനുഷ്യനെ കറക്റ്റ് ചെയ്തതുപോലെ തന്നെ ഞാൻ പറഞ്ഞു, മനുഷ്യന് ജീവിക്കാനായിട്ട് ദൈവം കൊടുത്തൊരു പ്രിൻസിപ്പിൾ ഉണ്ടായിരുന്നു, അത് ലവ് ടുവേർഡ്സ് ഗോഡ്, ഫെയ്ത്ത്, ഡിപ്പെൻഡൻസ് ഓൺ ഗോഡ് ആൻഡ് ഒബീഡിയൻസ് ടു ഗോഡ്. ഈ ഒരു ചെയിൻ ആയിരുന്നു ദൈവം കൊടുത്തിരുന്ന പ്രിൻസിപ്പിൾ. എന്നിട്ട് ഇതിൽ നിന്നാണ് പിശാജ് മനുഷ്യനെ തെറ്റിച്ചു കളഞ്ഞു, ദൈവത്തിന്റെ ഡിപ്പെൻഡൻസിൽ നിന്നാണ് മനുഷ്യനെ പുറത്തുകൊണ്ടുവന്നത്. അങ്ങനെയാണ് ആദ്യത്തെ സീഡിനെ പിശാജ് കറപ്റ്റ് ചെയ്തത്. ഇതേപോലെ തന്നെ രണ്ടാമത്തെ സീഡായിട്ടുള്ള, രണ്ടാമത്തെ മനുഷ്യനായിട്ടുള്ള യേശുക്രിസ്തുവിനെ ഈ ഭൂമിയിൽ 33 വർഷം യേശുക്രിസ്തുവിനെ പിശാജ് പരീക്ഷിച്ചു. അതുകൊണ്ടാണ് എബ്രായ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്, അവൻ സകലത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടു, എല്ലാ രീതിയിലും പരീക്ഷിക്കപ്പെട്ടു. എന്നാൽ യേശുക്രിസ്തു പാപം ചെയ്യാതെ ആ പാപമില്ലാത്തവനായി തന്നെ മുമ്പോട്ട് പോയി. എന്നാൽ എന്തിനാണ് യേശുക്രിസ്തു അങ്ങനെ ഈ ഭൂമിയിൽ വന്നത്? രണ്ടാമത് ദൈവത്തിന് ഈ ഭൂമിയിൽ ഒരു വർക്ക് തുടങ്ങാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ രണ്ടാമത് യേശുക്രിസ്തു ഈ ഭൂമിയിൽ മനുഷ്യനായി വന്ന യേശുക്രിസ്തുവിനെ ദൈവം ഒരു പുതിയ സൃഷ്ടി നടത്താൻ വേണ്ടി ഭൂമിയിൽ വിതയ്ക്കുന്നുണ്ട്. അതാണ് നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 12-ാമത്തെ അധ്യായം, നമ്മൾ പലപ്പോഴും വായിച്ചുള്ള വാക്യങ്ങളുണ്ട്, 12-ാമത്തെ അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യം, മേളിൽ വേളിലത്തെ വാക്യം പോലെ വായിച്ചു, അതിന്റെ 22 മുതലുള്ള വാക്യങ്ങൾ. ഇവിടെ പറയുകയാണ്, ഇംഗ്ലീഷിൽ വായിച്ചു കഴിഞ്ഞാണ് ദ ഹവർ ഹാസ് കം ദാറ്റ് ഫോർ ദ സൺ ഓഫ് മാൻ ടു ബി ഗ്ലോറിഫൈഡ്. ഒരു മണിക്കൂർ വന്നിരിക്കുന്നു, ഒരു നാഴിക വന്നിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഒരു പർട്ടിക്കുലർ നാഴിക വന്നിരിക്കുന്നു. നമ്മൾ യേശുക്രിസ്തുവിന്റെ ജീവിതം മുഴുവൻ പഠിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും യേശുക്രിസ്തു പറയുന്നുണ്ട്, എന്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല, എന്റെ നാഴിക വന്നിട്ടില്ല, നാഴിക വന്നിട്ടില്ല എന്ന് പറയുമ്പോൾ ഇവിടെ യേശുക്രിസ്തു പറയാണ്, ഇതാ ആ നാഴിക വന്നിരിക്കുന്നു. ആ നാഴിക എന്താണ്? ദ ഹവർ ഹാസ് കം ദ സൺ ഓഫ് മാൻ ടു ബി ഗ്ലോറിഫൈഡ്. അടുത്ത വാക്യം 24-ാമത്തെ വാക്യം. ഇവിടെ പറയുകയാണ്, ഇവിടെ ഈ ഒരൊറ്റ വാക്യത്തിൽ സുവിശേഷത്തിന്റെ ഏറ്റവും വലിയൊരു മെസ്സേജ് ദൈവം വളരെ വ്യക്തമായിട്ട് ഒരു ഉദാഹരണത്തിൽ കൂടി വെച്ചിരിക്കുന്നു. ഇത്ര കൃത്യമായിട്ടുള്ള ഒരു വാക്യം ബൈബിളിൽ വളരെ ചുരുക്കമാണ്. അവിടെ പറഞ്ഞിരിക്കുകയാണ്, യേശുക്രിസ്തു പറയാണ്, യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്ന രണ്ടാമത്തെ വിത്താണ്, രണ്ടാമത്തെ ഗോതമ്പ് മണിയാണ്. കർത്താവ് പറയാണ്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, അൺലെസ് എ ഗ്രെയിൻ ഓഫ് വീറ്റ് ഫോൾസ് ഇൻ ടു ദ എർത്ത് ആൻഡ് ഡൈസ് ഇറ്റ് റിമെയിൻസ് എലോൺ. കർത്താവ് പറയാണ്, ഞാൻ ഒരു ഗോതമ്പ് മണിയായിട്ടാണ് ഈ ഭൂമിയിൽ വന്നതെങ്കിലും ഞാൻ നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ ഞാൻ എങ്ങനെ ഇരിക്കുമെന്നാണ് പറഞ്ഞത്. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളതാണ്, ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നുള്ളൂ. ഞാൻ നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ ഞാൻ തനിയേ ഇരിക്കും. അടുത്ത വാക്യം പറയാണ്, പക്ഷേ ഇഫ് ഇറ്റ് ഡൈസ് എന്താണ്? അത് വളരെ ഫലം കായ്ക്കും. യേശുക്രിസ്തു പറയാണ്, ഞാൻ ഒരു ഗോതമ്പ് മണിയായിട്ട് ഈ ഭൂമിയിൽ വന്നു, പാപമില്ലാത്ത മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ വന്നു, പാപമില്ലാത്ത വിത്തായിട്ട് ഈ ഭൂമിയിൽ വന്നു, പാപമില്ലാത്ത മനുഷ്യനായിട്ട് തന്നെ 33 വർഷം പിശാചിനോട് പോരാടി ജയിച്ചു, പിശാചിനെ ഓവർകം ചെയ്തു, എല്ലാ കാര്യങ്ങളും പിശാചിനോട് ജയിച്ചു. എങ്കിലും കർത്താവ് പറയാണ്, ഞാൻ നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ എന്ത് സംഭവിക്കുന്നറിയാമോ? ലോകത്തിലൊരൊറ്റ മനുഷ്യനും വീണ്ടിഞ്ഞിരിക്കാനായിട്ട് പോകുന്നില്ല. അതാണ് ഇവിടെ പറഞ്ഞതിന്റെ അർത്ഥം. അൺലെസ് യേശുക്രിസ്തു ഭൂമിയിൽ വന്ന് നിലത്ത് വീണ് മരിച്ച് ഉയർത്തെഴുന്നിട്ടില്ലെങ്കിൽ, ഗ്ലോറിഫൈഡ് ആയിട്ടില്ല എങ്കിൽ ഒരൊറ്റ മനുഷ്യനും ജീവൻ പ്രാപിക്കില്ലെന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. പക്ഷെ എന്ത് സംഭവിച്ചു? യേശുക്രിസ്തു ക്രൂശിൽ നമുക്ക് പകരമായിട്ട് മരിച്ചു. പാപം യേശുക്രിസ്തുവിന്റെ അടുത്ത് കൊരിന്ത്യ ലേഖനത്തിൽ പറഞ്ഞിരിക്കുകയാണ്, പാപം അറിയാത്തവനെ ദൈവം നാമവനിൽ ദൈവത്തിന് നീതിയാകേണ്ടതിന് പാപമായി തീർന്നു. ക്രൂശിൽ വെച്ചിട്ട് യേശുക്രിസ്തു പാപം ഏറ്റെടുത്ത് ആദം മരിച്ച അതേ മരണം യേശുക്രിസ്തു ഏറ്റെടുത്തു. അതുകൊണ്ട് എന്ത് സംഭവിച്ചെന്നറിയാമോ? യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. ഒന്നാമത്തെ യേശുക്രിസ്തു മരിച്ചത് പെസഹായുടെ ദിവസത്തിലാണെങ്കിൽ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റത് ആദ്യത്തെ ഗോതമ്പ് മണി കൊയ്യുന്ന ആ ദിവസത്തിൽ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. അതിനുശേഷം പെന്തക്കോസ് നാളിൽ എന്ത് സംഭവിച്ചതെന്നറിയാമോ? യേശുക്രിസ്തു ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിന്റെ ജീവൻ 120 പേരുടെ ഉള്ളിൽ വന്നു. അങ്ങനെ 120 ഗോതമ്പോണികൾ ഉയർത്തെഴുന്നേറ്റു. ഞാൻ ഇതിനും ഉപയോഗിച്ചിട്ടാണ്. പെന്തക്കോസ് എന്നുള്ള വാക്കിന്റെ അർത്ഥം നിങ്ങൾക്കറിയാമോ? പെന്തക്കോസ് എന്നുള്ള വാക്കിന്റെ അർത്ഥം അറിയാവുന്നവരെത്തവരുണ്ട്? എന്താണ്? ഞാനിത് പറഞ്ഞിട്ടുള്ളതാണ്. അല്ലെ? 50-ാമത്തെ ദിവസം പെന്തക്കോസ് എന്നുള്ള വാക്കിന് അഭിഷേകമെന്നോ പരിശുദ്ധാത്മ ശക്തിയെന്നോ ഇല്ലെങ്കിൽ വേറൊന്നും അർത്ഥമില്ല. പെന്തക്കോസ് എന്നുള്ള വാക്കിന്റെ അർത്ഥം 50-ാം ദിവസം എന്ന് മാത്രമേ ഉള്ളൂ. ഈ 50-ാം ദിവസം എന്ന് പറയുമ്പോൾ എന്തെങ്കിലും 50-ാം ദിവസം ആയിരിക്കുമല്ലോ. എന്തിന്റെ 50-ാം ദിവസമാണ്? ഇത് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. എന്തിന്റെ 50-ാം ദിവസമാണ്? എന്തിന്റെ ചുമ്മാ ഒരു 50-ാം ദിവസം പറയത്തില്ലല്ലോ. ആദ്യത്തെ ഗോതമ്പും മണി കൊയ്തതിന് ശേഷമുള്ള 50-ാമത്തെ ദിവസമുള്ള വാരോത്സവത്തിനെയാണ് പെന്തക്കോസ് നാളെന്ന് പറയുന്നിരിക്കുന്നത്. നേരെ ആദ്യത്തെ ഗോതമ്പ് മണിയായിട്ടുള്ള ആദ്യത്തെ വിത്ത് നിലത്ത് വീണു. ആദ്യത്തെ വിത്ത് ദൈവം ഈ ഭൂമിയിൽ കാൽവരിയിൽ പ്ലാന്റ് ചെയ്തു. ആ വിത്ത് ഈ ഭൂമിയിൽ മണ്ണിലേക്ക് പോയി മരിച്ചു ഉയർത്തെഴുന്നേറ്റു. 120 പേരുടെ ഉള്ളിലേക്ക് ആ വിത്തിലുണ്ടായിരുന്ന അതേ ജീവൻ ഇമ്പാർട്ട് ചെയ്യപ്പെട്ട് ഉയർത്തെഴുന്നേൽപ്പ് ആദ്യമായിട്ട് നടന്ന ദിവസമാണ് പെന്തക്കോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പ് ആദ്യം നടക്കുന്ന ദിവസത്തെയാണ് പെന്തക്കോസ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഗോതമ്പ് മണികൾ ഉയർത്തെഴുന്നേൽക്കുകയാണ്. മരിച്ചു കിടക്കുന്ന അനേക ഗോതമ്പ് മണികളുടെ ഉള്ളിലേക്ക് ദൈവത്തിന്റെ ജീവൻ കടന്നു വരികയും ആദമിലുണ്ടായിരുന്ന 120 പേർ യേശു ക്രിസ്തുവിലേക്ക് മാറുകയും അങ്ങനെ 120 ഗോതമ്പുണികൾ ഉയർത്തെഴുന്നേൽക്കുകയാണ്. ഞാൻ പറഞ്ഞതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊരിന്ത്യലേഖനത്തിന്റെ 12-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിച്ച അതേ അധ്യായത്തിൽ പറയുകയാണ്. കൊരിന്ത്യലേഖനം 15-ാമത്തെ അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യം. ഇവിടെ ശരിക്കും ശാരീരിക റെസറക്ഷനെ പറ്റി തന്നെയാണ് പറയുന്നത്. പക്ഷെ ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ ഫോർ സ്പിരിച്വൽ റെസറക്ഷൻ. രണ്ടും ഒരേപോലെ ആപ്ലിക്കബിൾ ആണ്. ഇവിടെ പറഞ്ഞിരിക്കുകയാണ് ആദമിൽ മനുഷ്യൻ മൂലം മരണമുണ്ടായെങ്കിൽ മരണത്തിൽ നിന്നുള്ള പുനരുത്ഥാനവും ഒരു മനുഷ്യൻ മൂലമുണ്ടായി. ഇൻ ആദം, ആദത്തിൽ എല്ലാവരും മരിച്ചിരിക്കുകയാണെങ്കിൽ യേശുക്രിസ്തുവിലുള്ള എല്ലാവരും എന്ത് സംഭവിക്കും? എല്ലാവരും ജീവിപ്പിക്കപ്പെടും. എഫ് എസ് ലേഖനം 2-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുകയാണ് അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്ന നമ്മെ അവൻ യേശുക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. ഞാൻ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് പൊസിഷനിലെ ഒരു വ്യക്തിക്ക് ജീവിക്കാനായിട്ട് കഴിയത്തുള്ളൂ ഈ ഭൂമിയിൽ. രണ്ട് പൊസിഷൻ. ഒന്നുകിൽ നിങ്ങൾ വീണ ആഡമിന്റെ സീഡായിട്ടുള്ള വീണ സീഡാണ്, എ ഫോളൻ സീഡ് ഫ്രം ദ ഫോളൻ ആഡം. ഇല്ലെങ്കിൽ നിങ്ങൾ 2-ാമത്തെ മനുഷ്യനുള്ള ഉയർത്തെഴുന്നേറ്റ വ്യക്തികളാണ്. ഇതിന്റെ രണ്ടിന്റെ നടുക്ക് ഒരൊറ്റ ഗ്രൂപ്പ് പോലുമില്ല. അന്നേരം നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദത്തിലുള്ള വ്യക്തികളാണോ യേശുക്രിസ്തുവിലുള്ള വ്യക്തികളാണോ? ആദത്തിൽ കൂടിയാണ് ഈ ഭൂമിയിലേക്ക് ബൈ ഡിഫോൾട്ട് നമ്മൾ എല്ലാവരും വന്നത്. എല്ലാവരും പാപത്തിൽ മരിച്ചവരാണ്. അതുകൊണ്ടാണ് റോമലേഖനം 5-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് ഏക മനുഷ്യാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. അങ്ങനെ എല്ലാവരും മരിച്ചിരിക്കുന്നു. അന്നേരം മരിക്കാനായിട്ട് നമ്മൾ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഈ ഭൂമിയിൽ വന്ന എല്ലാ വ്യക്തികളും ആദത്തിൽ കൂടി ഈ ഭൂമിയിൽ വന്നവരാണ്. അവരെല്ലാവരും മരിച്ചവരാണ്. ഈ മരിച്ച വ്യക്തികൾക്ക്, ഞാൻ ഇതിനു പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, മരിച്ച വ്യക്തിക്ക് രണ്ടേ രണ്ട് ചോയ്സേ ഉള്ളൂ. എന്തൊക്കെയാണ് ആ രണ്ട് ചോയ്സ്? മരിച്ച വ്യക്തിക്ക് വീണ്ടും മരിക്കാൻ പറ്റുമോ? ഇല്ല. മരിച്ച വ്യക്തിക്ക് പിന്നെ ആരെങ്കിലും കൊല്ലാൻ പറ്റൂ? മരിച്ചാളെ. മരിച്ച വ്യക്തിക്ക് രണ്ട് ചോയ്സേ ഉള്ളൂ. എന്താണ്? ഒന്നുകിൽ ആ മരണാവസ്ഥയിൽ തന്നെ തുടരാം, ഇല്ലെങ്കിൽ ഉയർത്തെഴുന്നേൽക്കാം. എന്നാൽ ഇതൊരു പേഴ്സണൽ ചോയ്സ് ആണ്. ഒരു വ്യക്തി ഈ ഭൂമിയിൽ വന്നത് മരിച്ചവനായിട്ടാണെങ്കിൽ ആ മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പ് ആ വ്യക്തിയുടെ വ്യക്തിപരമായിട്ടുള്ള ചോയ്സാണ്. ആദം കൈ നീട്ടി മരണത്തിന്റെ വൃക്ഷഫലം തിന്നിട്ട് മരിച്ചതുപോലെ ഒരു വ്യക്തി, മരിച്ച വ്യക്തി കൈ നീട്ടി യേശുക്രിസ്തുവിനെ ഭക്ഷിക്കുമ്പോൾ മാത്രമേ അവൻ ജീവിക്കത്തുള്ളൂ. യോഹന്നാന്റെ സുവിശേഷം 6-ാമത്തെ അധ്യായത്തിൽ യേശുക്രിസ്തു പറയുന്നത് എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന്റെ ഉള്ളിൽ ജീവനുണ്ട്, അല്ലാത്തവന് ജീവനില്ല. രണ്ട് ആൾക്കാരെ ഈ കൂട്ടത്തുള്ളു. ഞാനിതുകൊണ്ട് പറയട്ടെ, വീണ്ടും ജനിച്ചവരും വീണ്ടും ജനിക്കാത്തവരും, ഈ രണ്ട് ഗ്രൂപ്പായിട്ട് ദൈവം മനുഷ്യവർഗത്തെ ഡിവൈഡ് ചെയ്യുകയാണ്. വീണ്ടും ജനിക്കാത്ത വ്യക്തി എത്ര ബൈബിള് പഠിച്ചാലും അവൻ മരിച്ചവൻ തന്നെയാണ്. വീണ്ടും ജനിക്കാത്ത വ്യക്തി സൺഡേ സ്കൂൾ പഠിച്ചാൽ അവൻ വീണ്ടും ജനിക്കണമെന്നില്ല, അവൻ വ്യക്തിപരമാണ്. അതുകൊണ്ടാണ് യേശു ക്രിസ്തു പറഞ്ഞത് അൺലെസ് യു ആർ ബോൺ അഗെയിൻ യു ആർ ഇൻ ദ ഫ്ലഷ്. നിങ്ങൾ വീണ്ടും ജനിച്ചില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കില്ല. ഞാൻ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇത് വളരെ ക്ലിയർ ആയിട്ട് ചില കാര്യങ്ങൾ മനസ്സിലാക്കണം. ഈ വീണ്ടും ജനനത്തിന്റെ പ്രാധാന്യം വളരെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ ഇന്ന് രാവിലെ നമ്മുടെ രാവിലത്തെ ഇംഗ്ലീഷ് മീറ്റിംഗിൽ ചെറിയൊരു ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. ഇംഗ്ലീഷുകാർക്ക് വേണ്ടി തുടങ്ങിയാണെങ്കിലും ഇംഗ്ലീഷുകാരൊക്കെ ഇപ്പൊ കുറഞ്ഞതുകൊണ്ട് ഇപ്പൊ ഇംഗ്ലീഷ് അറിയാവുന്ന നമ്മുടെ പിള്ളേരെ ആണ് പഠിപ്പിക്കുന്നത്. അന്നേരം കുറച്ച് ബേസിക് കാര്യങ്ങൾ തൊട്ടാണ് പഠിപ്പിക്കുന്നത്. അന്നേരം ഇന്ന് സംസാരിച്ച വീണ്ടും ജനനത്തെ പറ്റിയാണ്. ഞാൻ അന്നേരം അവരത് പറയായിരുന്നു, നമ്മുടെയൊക്കെ സൺഡേ സ്കൂളിന്റെ പുസ്തകത്തിൽ ആദ്യത്തെ ചാപ്റ്റർ വീണ്ടും ജനനമാണ് പഠിപ്പിക്കേണ്ടത്. അതിന് വരെ സാംസന്റെയും ഗോലിയാത്തിന്റെയും അബ്രഹാമിന്റെയും നോഹയുടെയും ഒക്കെ കഥയൊക്കെ ഇവർ പഠിക്കുന്നത് നല്ലതാണ്. ഈ ബൈബിളിലെ പുസ്തകങ്ങളുടെ ക്രമമൊക്കെ ഇവർ പഠിക്കുന്നതൊക്കെ നല്ലതാണ്. പക്ഷെ ഇതൊക്കെ പഠിക്കുന്നതിന് മുമ്പ് ഇവർ വീണ്ടും ജനിച്ചില്ല എങ്കിൽ ഈ പറഞ്ഞ മരിച്ച ആൾക്കാരുടെ മുകളിൽ കുറെ ഇൻഫർമേഷൻ കൊടുക്കുന്ന പോലെ ഉള്ളൂ. അന്നേരം വീണ്ടും ജനനം ഏറ്റവും പ്രധാനമായിട്ടുള്ള ബൈബിളിലെ ഒരു ഉപദേശമാണ്. ഞാനത് പറയാനായിട്ടാണ് വളരെ ഇത്ര സമയമെടുത്തത്. ഒന്നുകിൽ നിങ്ങൾ ആദത്തിൽ ഇല്ലെങ്കിൽ ക്രിസ്തുവിൽ, ആദത്തിലാണ് എങ്കിൽ നിങ്ങൾ മരിച്ചവർ. എന്നാൽ രണ്ടാം മനുഷ്യനായിട്ടുള്ള യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നു, മരിച്ചു, ഉയർത്തെഴുന്നേറ്റു. യേശു ക്രിസ്തു മരിച്ചു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എങ്കിൽ ഈ ഭൂമിയിൽ ഒരൊറ്റ വ്യക്തിക്കും വീണ്ടും ജനിക്കാൻ കഴിയത്തില്ല. അന്നേരം സുവിശേഷത്തിന്റെ അടിസ്ഥാന ഉപദേശമാണ് യേശു ക്രിസ്തു പറഞ്ഞത്, അൺലെസ് എ ഗ്രെയിൻ ഓഫ് വീറ്റ് ഫോൾസ് ഇൻ ടു ദ ഗ്രൗണ്ട് ആൻഡ് ഡൈസ് ഇറ്റ് റിമെയിൻസ് അലോൺ. യേശു ക്രിസ്തുവാണ്. എന്നാൽ മരിച്ചുവെങ്കിൽ അത് വളരെ ബലമുണ്ടാകും. അങ്ങനെ ഉയർത്തെഴുന്നേറ്റവരുടെ കൂട്ടമാണ് 120. ഞാൻ അന്നേരം നിങ്ങളുടെ ചോദിക്കട്ടെ, നിങ്ങൾ വ്യക്തിപരമായിട്ട് നിങ്ങൾ ചിന്തിച്ചു നോക്കുക, അറിയോ ബോൺ അഗൈൻ പേഴ്സൺ, നിങ്ങൾ വീണ്ടും ജനിച്ചവരാണോ ഇല്ലെങ്കിൽ നിങ്ങൾ ആദത്തിലുള്ളവരാണ്? ആദത്തിലുള്ളവർ എല്ലാവരും കൊരിന്ത്യലേഖനത്തിൽ പറഞ്ഞിരിക്കുകയാണ്, ഒന്നാം മനുഷ്യൻ ഭൂമിയിൽ നിന്നുള്ളവൻ മണ്ണുകൊണ്ടുള്ളവൻ, രണ്ടാം മനുഷ്യൻ സ്വർഗത്തിലുള്ളവൻ, മണ്ണുകൊണ്ടുള്ളവനെ പോലെ മണ്ണുകൊണ്ടുള്ളവരും സ്വർഗീയനെ പോലെ സ്വർഗീയന്മാരുമാകും. എന്നാൽ ഞാൻ ആദ്യം പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏറ്റവും അടിസ്ഥാനപരമായി വീണ്ടും ജനിച്ചവരാണോ വീണ്ടും ജനിക്കാത്തവരാണോ എന്ന് അവരോര് ചിന്തിച്ചു നോക്കുക. ദൈവസഭയിൽ വന്നുകൊണ്ട് വീണ്ടും ജനിക്കത്തില്ല, സൺഡേ സ്കൂൾ പഠിച്ചുകൊണ്ട് വീണ്ടും ജനിക്കത്തില്ല, യേശു ക്രിസ്തുവിനെ വ്യക്തിപരമായിട്ട് മാനസാന്തരപ്പെട്ട് കർത്താവിൽ വിശ്വസിച്ചെങ്കിൽ മാത്രം. അതിന്റെ ഡീറ്റെയിൽസ് എനിക്ക് ഞാൻ പോകുന്നില്ല. ഞാൻ പറഞ്ഞിട്ട് കാര്യം അതല്ല ഞാൻ പ്രധാനമായിട്ട് പറയാനായിട്ട് ശ്രമിച്ചത്. ഞാൻ പറഞ്ഞത് യേശു ക്രിസ്തുവിനെ ഈ ഭൂമിയിൽ കർത്താവ് പ്ലാന്റ് ചെയ്തു. ആ പ്ലാന്റ് ചെയ്ത വർക്കിൽ കൂടി കർത്താവ് ഒരു കാര്യം ചെയ്തു, യേശു ക്രിസ്തു മരിച്ചു ഉയർത്തെഴുന്നേറ്റത് വഴി അനേക ഗോതമ്പ് മണികൾ ഉയർത്തെഴുന്നേറ്റ് ദൈവസഭ ഈ ഭൂമിയിൽ ഉണ്ടായി. എന്നാൽ വീണ്ടും ജനിച്ച ദൈവമക്കളെ പറ്റി ദൈവം പറയുന്ന ചില കാര്യങ്ങൾ. എന്തിന് ഒരു വ്യക്തി വീണ്ടും ജനിക്കുന്നു? എന്തിനാണ് കർത്താവ് യേശു ക്രിസ്തുവിൽ കൂടി ഒരു വ്യക്തിയെ ഈ ഭൂമിയിലേക്ക് വീണ്ടും ജനിപ്പിക്കുന്നത്? എന്തുകൊണ്ടാണ് ഒരു വ്യക്തി വീണ്ടും ജനിക്കേണ്ട കാര്യം? എന്തുകൊണ്ട് യേശു ക്രിസ്തുവിന്റെ ജീവൻ ഒരു വ്യക്തിയുടെ ഉള്ളിൽ വന്ന് അവൻ മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു? നമ്മൾ സാധാരണ നമ്മൾ കേൾക്കുന്നത് സ്വർഗത്തിൽ പോകാൻ എന്നുള്ളതാണ്. ബൈബിളിൽ അങ്ങനെ ഒരു മെസ്സേജ് എംഫസൈസ് ആയിട്ട് ഫസ്റ്റ് മെസ്സേജ് ആയിട്ട് അത് പറയുന്നില്ല. നിങ്ങൾ അപ്പോസ്തല പ്രവൃത്തി വായിച്ചു നോക്കിയോ, ഒരിടത്തും സ്വർഗത്തിൽ പോകാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ വീണ്ടും ജനിച്ചതെന്ന് പറഞ്ഞില്ല. സ്വർഗത്തിൽ പോകുക എന്നുള്ളത് അതിന്റെ ബൈ പ്രൊഡക്ട് മാത്രമാണ്. എന്തുകൊണ്ട് ഒരു വ്യക്തി ഈ ഭൂമിയിൽ വീണ്ടും ജനിച്ചു? എന്തിന് യേശു ക്രിസ്തു മരിച്ചു? എന്തിന് യേശു ക്രിസ്തുവിന്റെ ജീവൻ ഒരു വ്യക്തിയുടെ ഉള്ളിലേക്ക് ദൈവം പകർന്ന് അവനെ ജീവിപ്പിച്ചു? എന്തുകൊണ്ട് ദൈവം ക്രൂശിൽ യേശുവിനെ പ്ലാന്റ് ചെയ്ത് മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു? യോഹന്നാന്റെ സുവിശേഷം 15-ാമത്തെ അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യത്തിൽ യേശു ക്രിസ്തു തന്നെ അത് പറയുന്നുണ്ട്. ഇവിടെ പറയാണ്, യു ഡിഡ് നോട്ട് ചൂസ് മീ ബട്ട് ഐ ചൂസ് യു ആൻഡ് അപ്പോയിന്റഡ് യു ദാറ്റ് യു വുഡ് ഗോ ആൻഡ് ബെയർ ഫ്രൂട്ട് ആൻഡ് ദാറ്റ് യുവർ ഫ്രൂട്ട് വുഡ് റിമെയിൻ. ഇവിടെ ഈ വാക്യത്തിന്റെ ആംപ്ലിഫൈഡ് ബൈബിൾ, ഇല്ലെങ്കിൽ അതിന്റെ ഒറിജിനൽ ഒറിജിനൽ ഇതിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു ട്രാൻസ്ലേഷനാണ്. അതിലെങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് അറിയാമോ? അതിലിങ്ങനെയാണ് ഇരിക്കുന്നത്, യു ഡിഡ് നോട്ട് ചൂസ് മീ ബട്ട് ഐ ചൂസ് യു ആൻഡ് അപ്പോയിന്റഡ് യു ആൻഡ് ഐ പ്ലാന്റഡ് യു. യേശു ക്രിസ്തു പറയാണ്, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തത്, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു, ഞാൻ നിങ്ങളെ അപ്പോയിന്റ് ചെയ്തു, ഞാൻ നിങ്ങളെ പ്ലാന്റ് ചെയ്തിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ നിങ്ങളെ ഭൂമിയിലേക്ക് വിതച്ചിരിക്കുന്നു. എന്തിനാണ് ഒരു വിത്തിനെ ഭൂമിയിലേക്ക് വിതയ്ക്കുന്നത്? അടുത്ത വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. എന്തിനാണ് നിങ്ങൾ ഒരു വിത്തിനെ ഭൂമിയിലേക്ക് ഇടുന്നത്? അതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫലം കായ്ക്കാനായിട്ടാണ്. അവിടെ പറഞ്ഞിരിക്കുകയാണ്, യേശു ക്രിസ്തുവിന്റെ ജീവൻ ഒരു വ്യക്തിയുടെ ഉള്ളിൽ ദൈവം തന്നതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പോയി ഫലം കായ്ക്കുക എന്നുള്ളതാണ്. യേശു ക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചതുപോലെ തന്നെ യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 17-ാമത്തെ അധ്യായത്തിൽ യേശു ക്രിസ്തു പറയാണ്, യോഹന്നാന്റെ സുവിശേഷം 17-ാമത്തെ അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം, നീ എന്നെ ലോകത്തിലേക്ക് അയച്ചതുപോലെ, ഇവിടെ പറയാണ് ഞാൻ അവരെയും ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു. നീ എന്നെ ഈ ഭൂമിയിലേക്ക് അയച്ച് ഈ ഭൂമിയിൽ പ്ലാന്റ് ചെയ്ത് എന്നെ മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എങ്കിൽ അതേപോലെ ഞാൻ അവരെയും ഭൂമിയിലേക്ക് അയക്കാണ്. എന്തിനു വേണ്ടിയിട്ടാണെന്നറിയാമോ? യേശു ക്രിസ്തു തന്റെ വാക്കുകൾ പറയാണ്, നിങ്ങളെ ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് നിങ്ങൾ പോയി ഫലം കായ്ക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ ഇവിടെയാണ് ഒരു അടിസ്ഥാന പ്രശ്നമുള്ളത്. ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊക്കെ തിയറിക്കറ്റിക്കലി ശരിയാണ്, പക്ഷെ പ്രാക്ടിക്കലി നടക്കാത്ത ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? ഇത്രയും കാര്യങ്ങളൊക്കെ ശരിയാണ്, പലരും വീണ്ടും ജനിച്ചവരാണ്, ചിലർ വീണ്ടും ജനിക്കാത്തവരുണ്ടായിരിക്കാം. എന്നാൽ ഈ പറഞ്ഞിരിക്കുന്നത് പോലെ നമ്മളെ ദൈവം പ്ലാന്റ് ചെയ്ത സ്ഥലങ്ങളിൽ പലർക്കും ഫലം കായ്ക്കാൻ കഴിയുന്നില്ല. ഇവിടാണ് പ്രശ്നം. എന്തുകൊണ്ട് ഫലം കായ്ക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ചോദ്യം. ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, പലർക്കും ഫലം കായ്ക്കാനായിട്ട് കഴിയുന്നില്ല. അവരെല്ലാ സ്ഥലങ്ങളിലും യേശു ക്രിസ്തു പറഞ്ഞതുപോലെ ഒരു ഗോതമ്പ് മണിയായി തന്നെ ഇരിക്കുകയാണ്. എന്താണ് പ്രശ്നം എന്നറിയാമോ? ഇവിടെ കർത്താവ് തന്നെ അവിടെ പറഞ്ഞിരിക്കുന്നു, നിങ്ങളെ റിയലായിട്ട് ഞാൻ എന്ത് ചെയ്തു എന്ന് പറഞ്ഞിരിക്കുന്നേ, ഞാൻ നിങ്ങളെ പ്ലാന്റ് ചെയ്തിരിക്കുന്നു. പ്ലാന്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗോതമ്പ് മണി നിലത്ത് വീണ് ചാവുക എന്നുള്ള ആ ഒരു പ്രോസസ്സിലേക്ക് ഒരു വ്യക്തി കടന്നു പോകാത്തിടത്തോളം കാലം ആ വ്യക്തിക്ക് ഒരിക്കലും ഫലം കായ്ക്കാൻ കഴിയത്തില്ലെന്നാണ് കർത്താവ് പറയുന്നതിന്റെ അർത്ഥം. യോഹന്നാന്റെ സുവിശേഷം 12:24 അടുത്ത വാക്യത്തിൽ തന്നെ യേശു ക്രിസ്തു അത് കുറച്ചുകൂടി വ്യക്തമായിട്ട് പറയുന്നുണ്ട്, തന്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അതിനെ കളയും, ഇഹലോകത്തിൽ വെച്ച് തന്റെ ജീവനെ പകയ്ക്കുന്നവൻ അതിനെ കണ്ടെത്തും. ഇത് അനേകം റിപ്പീറ്റഡ്ലി എല്ലാ സുവിശേഷങ്ങളും പറഞ്ഞിട്ടാണ്, തന്റെ ജീവനെ സൂക്ഷിക്കുന്നവൻ അതിനെ കളയും, അതിനെ കളയുന്നവൻ അതിനെ കണ്ടെത്തും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ദൈവം നമ്മളെ പ്ലാൻ ചെയ്യാനായിട്ടാണ്, ഭൂമിയിലേക്ക് പ്ലാൻ ചെയ്യാനായിട്ടാണ്. ഈ ഭൂമിയിലേക്ക് വീണ് ഒരു ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നതുപോലെ നമ്മളുടെ ജീവൻ മരിക്കുന്നില്ല എങ്കിൽ ഒരിക്കലും യേശു ക്രിസ്തുവിന്റെ ജീവൻ നമ്മൾ കൂടി പുറത്തു വരത്തില്ല. ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, പഴയ ചില അനേക വർഷങ്ങൾക്ക് മുമ്പുള്ള ഈജിപ്തിലുള്ള മമ്മികൾ നടന്ന സംഭവമാണ്. ചില മമ്മികൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, ഈ ഫറവമാരുടെ ജഡം സൂക്ഷിക്കുന്ന സ്ഥലം. അന്നേരം ഇവർക്കൊരു വിശ്വാസമുണ്ട്, ഈ മമ്മികളിൽ ഫറവമാര് അവർക്ക് ഭക്ഷണം, അവര് ഈ അടങ്ങിയ എല്ലാ കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് ഇവരെ അടക്കിയാലും ഇവരുടെ ആത്മാവൊന്നും പോയിട്ടില്ല, അവർക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയും എന്നുള്ള വിശ്വാസത്തിൽ ഈ ശവപ്പെട്ടിക്കകത്ത് മമ്മിക്കകത്ത് ഇവർ കുറെ വിത്തുകൾ വിതച്ചു വെക്കും ഇവർക്ക് ഭക്ഷണം കഴിക്കാനായിട്ട്. അന്നേരം അനേക വർഷങ്ങൾക്ക് ശേഷം, 2000-3000 വർഷങ്ങൾക്ക് ശേഷം ഈ മമ്മി തുറന്ന, ഈ ഫറവമാരുടെ ശവപ്പെട്ടി തുറന്ന വ്യക്തികൾ അതിന്റെ അകത്ത് ഈ വിത്തുകളെ കണ്ടെത്തി. അത്രയും വർഷങ്ങൾ ഈ വിത്ത് അതേപോലെ ഇരിക്കുകയാണ്. ആ വിത്തിന്റെ പ്രത്യേകത എന്താണ്? ഇത്രയും വർഷം അത് നശിക്കാതെ അത് ഇരുന്നതിന്റെ കാര്യം എന്താണ്? എന്തുകൊണ്ടാണ് നശിക്കാതെ ഇരുന്നത്? അതിന്റെ ഉള്ളിൽ ജീവനുള്ളതുകൊണ്ട് തന്നെയാണ് അല്ലെ? അതിന്റെ ഉള്ളിൽ ജീവനുള്ള വിത്തുകളായതുകൊണ്ടാണ് അത് നശിക്കാതിരുന്നത്. എന്നാൽ അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായോ? ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയോജനം ഉണ്ടായോ? ഒരു മനുഷ്യനും ഒരു പ്രയോജനം ഉണ്ടായില്ല. എന്നാൽ 2000 വർഷങ്ങൾക്ക് ശേഷം ഈ മമ്മി തുറന്നിട്ട് ഇതേ വിത്തിനെ ഇവരെടുത്തിട്ട് ഭൂമിയിലേക്ക് ഇട്ട് കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചെന്നറിയാമോ? അതേ വിത്ത് മണ്ണിലേക്ക് പോയി, അതേ വിത്ത് തന്നെ ഉയർത്തെഴുന്നേറ്റു, അതേ വിത്തിൽ തന്നെ ഫലങ്ങളുണ്ടായി. യേശുക്രിസ്തു പറയുന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വ്യക്തി യഥാർത്ഥത്തിൽ ഫലം കായ്ക്കാത്തതിന്റെ ഏറ്റവും പ്രധാന കാരണം യേശുക്രിസ്തു ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, ഞാൻ നിങ്ങളെ പ്ലാന്റ് ചെയ്തിരിക്കുന്നു. ആ പ്ലാന്റ് ചെയ്തിരുന്ന ആ പ്രോസസ്സിൽ കൂടി ഒരു വ്യക്തിക്ക് കടന്നു പോകാനായിട്ട് കഴിഞ്ഞില്ല എങ്കിൽ ആ വ്യക്തിക്ക് ഒരിക്കലും ജീവൻ പ്രാപിക്കാനായിട്ട് കഴിയത്തില്ല. രണ്ടു തരത്തിലുള്ള വിത്തുകളുണ്ട്, ഞാൻ ഇന്നുകൂടി പറഞ്ഞു, ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞ എക്സാമ്പിൾ പറഞ്ഞിട്ടുള്ളതാണ്. ഒരു വിത്ത് ഭൂമിയിലേക്ക് ഇടുമ്പോൾ അത് മുളച്ച് ജീവൻ പ്രാപിക്കുന്നതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അതിന്റെ ഉള്ളിൽ ജീവനുണ്ട് എന്നുള്ളത് മാത്രമാണ്. അതേസമയം ജീവനില്ലാത്ത ഒരു വിത്ത്, അതെത്ര ജീവനുള്ള വിത്തിന്റെ സാദൃശ്യത്തിലാണെങ്കിലും എത്ര കളറടിച്ചു കഴിഞ്ഞാലും എത്ര പെയിന്റ് ചെയ്താലും കണ്ടാൽ വിത്തിന്റെ കൂട്ടിരുന്ന് കഴിഞ്ഞാലും അത് ഭൂമിയിലേക്ക് ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും ഫലം കായ്ക്കത്തില്ലേ? ഒരു പ്ലാസ്റ്റിക് വിത്ത്, പ്ലാസ്റ്റിക് കൊണ്ടുള്ള ഒരു വിത്ത് നമ്മൾ ഉണ്ടാക്കുക, നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കാന്ന് വെച്ചു, കണ്ടു കഴിഞ്ഞാൽ ഒരേപോലെ ഇരിക്കും, ഒരു വ്യത്യാസവുമില്ല, എല്ലാ കാര്യങ്ങളും ഒരുപോലെയാണ്. എന്നാൽ അത് ഭൂമിയിലിട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഒന്നും സംഭവിക്കത്തില്ല, അത് മണ്ണിൽ അതേപോലെ തന്നെ കിടക്കും. കാര്യം എന്താണ്? അതിന്റെ ഉള്ളിൽ ജീവനില്ല. അന്നേരം ഒരു ദൈവസഭയിൽ ഈ രണ്ട് കൂട്ടരും വരാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു, ഞാൻ ദൈവസഭയിൽ ഞാൻ ഉദ്ദേശിച്ചത് ദൈവസഭ കൂടി വരുന്ന ബിൽഡിംഗിൽ, ദൈവസഭയിൽ കാണത്തില്ല, ഒരു ഗ്രൂപ്പിൽ തന്നെ രണ്ട് ടൈപ്പ് ആൾക്കാർ എപ്പോഴും കാണും. ആദ്യം പറഞ്ഞതുപോലെ തന്നെ ആദ്യത്തിലുള്ള കുറെ കൂട്ടർ, അവരെത്ര പ്രോസസ്സിൽ കൂടി പോയാലും എന്തൊക്കെ അവർ ചെയ്തു കഴിഞ്ഞാലും ഇവരുടെ ഉള്ളിൽ നിന്ന് ഫലം പുറത്തേക്ക് വരാത്തതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം ഒറ്റ കാരണമേ ഉള്ളൂ. എന്താണെന്ന് അറിയാമോ? അവരുടെ ഉള്ളിൽ ജീവനില്ല. ഇവർ സഭയിൽ വരുന്നവരാണ്, ഒരു പാട്ട് പാടുന്നവരാണ്, ഒരു സാക്ഷ്യം പറയുന്നവരായിരിക്കാം, ബൈബിൾ പഠിക്കുന്നവരാകാം, ഈവൻ ചിലപ്പോൾ സ്ഥാനപ്പെട്ടവരുമാകാം, കാരണം അബദ്ധം പറ്റി സ്ഥാനപ്പെടുത്താറുണ്ട്. പക്ഷെ ചിലപ്പോ ഈ സ്ഥാനപ്പെട്ട ആൾക്കാരെ തന്നെ നമ്മൾ വർഷങ്ങൾ പുറകെ നടന്നു കഴിഞ്ഞാൽ ഇവരുടെ ഉള്ളിൽ നിന്ന് ഫലം പുറത്തുവരത്തില്ല. കാര്യം എന്താണെന്ന് അറിയാമോ? എന്തു പറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആദ്യത്തെ കാര്യം നടന്നില്ല. ദേ വേർ ജസ്റ്റ് ഇമിറ്റേഷൻസ്, ഇമിറ്റേഷൻ സീഡ്സ് മാത്രമാണ് ഇവർ. അങ്ങനെയുള്ള ഒരാൾക്കാരുണ്ട്, അങ്ങനെയുള്ളവർ എല്ലാ പ്രോസസ്സിൽ കൂടിയും പോകും, എല്ലാ രീതിയിലും അഭിനയിക്കും, എല്ലാ കാര്യത്തിലും കാണും. ഒറ്റ കാര്യം മാത്രമേ കാണാത്തുള്ളൂ, ജീവൻ മാത്രമേ കാണാത്തുള്ളൂ. അവരുടെ ഉള്ളിൽ ജീവൻ ഉണ്ടാവത്തില്ല. നമ്മൾ ഇവരുടെ അടുത്ത് പറയാണ്, സഹോദര നിലത്ത് വീണ് ചാകണം, ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം. ഇവർ എത്ര നിലത്ത് വീണാലും കാര്യമില്ല, എത്ര ചത്താലും കാര്യമില്ല, ജീവൻ പ്രവഹിക്കരുത്. കാരണം എന്താണ്? കാരണം ജീവനുള്ള ഗോതമ്പ് മണിക്ക് മാത്രമേ നിലത്ത് വീണ്ട് കാര്യമുള്ളൂ. അല്ലാത്ത വ്യക്തികളുടെ എത്ര പറഞ്ഞിട്ടും കാര്യമില്ല. എന്നാലും നമ്മൾ ഈ കാര്യം റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് പഠിക്കണം. ഞാൻ പലപ്പോഴും ഏറ്റവും പ്രധാനമായിട്ട് ആഗ്രഹിക്കുന്ന, പലപ്പോഴും ആൾക്കാരെ സ്നാനപ്പെടുത്തുന്നതിന് മുമ്പ് ഞാൻ ഇപ്പം വളരെ സീരിയസ് ആയിട്ട് ചിന്തിക്കുന്ന, ആർ ദേ ബോൺ അഗെയിൻ? അവരുടെ ഉള്ളിൽ ജീവനുണ്ടോ? ഇവരുടെ ഉള്ളിൽ ജീവൻ ഇല്ല എങ്കിൽ ഇവരെ പിടിച്ച് നമ്മൾ സ്നാനപ്പെടുത്തുകയും ചെയ്യും, പിന്നെ ഇവരുടെ പുറകെ നടക്കാനേ നമുക്ക് സമയം കാണത്തുള്ളൂ. ഇവര് സഭയിൽ വരും, ജീവനില്ലാത്ത ഗോതമ്പ് മണി പോലെ കസേരയും ചൂടാക്കിട്ട് എഴുന്നേറ്റ് പോകും തിരിച്ച്. ഇഷ്ടമുള്ളതുപോലെ വരും, ഇഷ്ടമുള്ളതുപോലെ പോകും. ചിലരെ സംബന്ധിച്ചിടത്തോളം ഈ ചർച്ച എന്നൊക്കെ പറഞ്ഞ സിനിമ തിയേറ്റർ പോലെ പ്രസംഗം കേൾക്കാം. ജീവനില്ല അടിസ്ഥാന പ്രശ്നം പലപ്പോഴും ഇവർ വീണ്ടും ജനിച്ചിട്ടില്ല. വീണ്ടും ജനിക്കാത്തൊരു വ്യക്തിയെ എത്ര കുഴിച്ചിട്ടാലും, എത്ര വെള്ളം ഒഴിച്ചാലും, എത്ര ശാസിച്ചാലും ഇവരുടെ ഉള്ളിൽ ജീവൻ ഉണ്ടാവത്തില്ല. കാരണം അവരുടെ ഉള്ളിൽ യഥാർത്ഥത്തിൽ അവർ വീണ്ടും ജനിച്ചിട്ടില്ല. ദേ ആർ ഇമിറ്റേറ്റേഴ്സ്, ഭക്തിയുടെ വേഷം മാത്രം ധരിച്ചവർ. ഞാൻ പറയട്ടെ, വീണ്ടും ജനത്തിൽ കടക്കുന്നത് നടക്കുന്നത്, പത്രോസിന്റെ ലേഖനത്തിൽ പത്രോസ് പറയാണ് നാം ദിവ്യ സ്വഭാവത്തിന്റെ കൂട്ടാളികളാണ്, യേശു ക്രിസ്തുവിന്റെ ജീവനാണ് ഒരു വ്യക്തിയിലുള്ളത്. ഞാൻ പറഞ്ഞ ആദ്യത്തെ കൂട്ടർ, ഇങ്ങനെയുള്ള കൂട്ടർ ദൈവസഭയിൽ വരും, ഇങ്ങനെയുള്ള കൂട്ടർ മുമ്പോട്ട് പോകുന്നു പോകും. നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത് ദൈവവനപ്രകാരം ഇവർ വീണ്ടും ജനിച്ചാണോ എന്നുള്ള ഡിസൈൻമെന്റ് നമുക്ക് ഉണ്ടാവാനായിട്ട് നമ്മൾ ശ്രമിക്കണം. അങ്ങനെയുള്ളവരാണ് നമ്മൾ സ്ഥാനപ്പെടുത്തേണ്ടത്. ഇനിവേ, ഞാൻ പറഞ്ഞ രണ്ടാമത്തെ ഒരു കൂട്ടരുണ്ട്. ആദ്യത്തെ കൂട്ടരെക്കുള്ളിൽ നിന്ന് ജീവൻ ഒരിക്കലും പുറത്തു വരുന്നില്ല. രണ്ടാമത്തെ കൂട്ടർ ഈ പറഞ്ഞിരിക്കുന്ന പോലത്തെ കൂട്ടരാണ്. എന്താണെന്നറിയാമോ? ജീവൻ ലഭിച്ചവരാണ്, അവരും സഭയിൽ വരുന്നവരാണ്, ഒരു രക്ഷിക്കപ്പെട്ടവരാണ്. അവരുടെ ഉള്ളിൽ ദൈവത്തിന്റെ ജീവൻ വന്നവരാണ്, യേശു ക്രിസ്തുവിന്റെ ജീവൻ അവരുടെ ഉള്ളിൽ വന്നവർ, മാനസാന്തരപ്പെട്ട് റിയലായിട്ട് വീണ്ടും ജനിച്ചവരാണ്. ഇവരും ഫലം കായ്ക്കുന്നില്ല. എന്താണ് കാര്യം? ഞാൻ പറയട്ടെ, ഈ പ്ലാസ്റ്റിക് ഗോതമ്പ് മണി നിലത്തിട്ട് എത്ര വർഷം കഴിഞ്ഞു കഴിഞ്ഞാലും ഇതിന്റെ അകത്തുനിന്ന് ഫലം ഉണ്ടാവത്തില്ല, ഒരു പ്രയോജനം ഒരു മനുഷ്യനും ഉണ്ടാവത്തില്ല. ശരിയാണ് അല്ലേ? ഇതേപോലെ തന്നെ ജീവനുള്ള ഗോതമ്പ് മണി നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാമോ? നമ്മളൊരു ബോട്ടിലിൽ ഒരു 100 വർഷം വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാലും ഇതും ഈ നിലത്തിട്ട പ്ലാസ്റ്റിക് ഗോതമ്പും തമ്മിൽ യാതൊരു വ്യത്യാസം ഉണ്ടാവത്തില്ല. കാരണം എന്താണെന്നറിയാമോ? ജീവനുള്ള ഗോതമ്പ് മണി അത് ഫലം കൊടുക്കണമെങ്കിൽ എന്ത് സംഭവിക്കണം? ആ നിലത്ത് വീണ് ചാവണം. പലരും വിചാരിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഫലം കായ്ക്കാനായിട്ടുള്ള മാർഗങ്ങൾ എന്താണ്? ഫലം കായ്ക്കാനായിട്ട് എങ്ങനെ കഴിയും? ഈ ഗോതമ്പ് മണിയെ കുറെ ഉപവാസ പ്രാർത്ഥന നടത്തിയതുകൊണ്ട് ഫലം കായ്ക്കുമോ? ഇല്ല. ഞാൻ ഉപവാസം വേണ്ടെന്നല്ല പറഞ്ഞ്, ഉപവാസം ആവശ്യമുണ്ട്. പക്ഷെ അടിസ്ഥാനപരമായിട്ടുള്ള ചില കാര്യങ്ങൾ ചെയ്യാതെ, അടിസ്ഥാനപരമായിട്ടുള്ള ചില കാര്യങ്ങൾ നടക്കാതെ ചില സ്പെഷ്യൽ മീറ്റിംഗുകൾ നടത്തിയാൽ ഗോതമ്പ് മണിക്ക് ജീവൻ വരുമോ? ഇല്ല. ചില റിട്രീറ്റുകൾ, ചിലരെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെയാണ്, ഇങ്ങനത്തെ കുറെ പ്രോഗ്രാംസ് പെട്ടെന്നൊരു ജീവനുള്ള പോലെ തോന്നും, പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ആ ജീവൻ നഷ്ടപ്പെടും. പക്ഷെ കർത്താവ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, അൺലെസ് ഒരു ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയിരിക്കും. ഈ തനിയിരിക്കുമ്പോൾ വേറൊരു പ്രശ്നമുണ്ട്, ഞാൻ കാരണം മനസ്സിലാക്കിയിട്ടുള്ള ചില കാര്യങ്ങൾ എനിക്ക് ഷെയർ ചെയ്യണം. ഒരു ജീവനുള്ള ഗോതമ്പ് മണി ഒരു ദൈവസഭയിൽ വന്നിട്ട് തുടർച്ചയായി ദൈവവചനം കേട്ടിട്ട് ഇത് നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ നടക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന്റെ പുറന്തോട് കട്ടിയായിക്കൊണ്ടേയിരിക്കും. ഇറ്റ് വിൽ ബിക്കം ഹാർഡൻ ആൻഡ് ഹാർഡൻ ആൻഡ് ഹാർഡൻ. ഈ ഗോതമ്പ് മണിയുടെ ഉള്ളിൽ ജീവനുണ്ട്, പക്ഷെ ഈ പുറന്തോട് കട്ടിയായി കട്ടിയായിക്കൊണ്ടേയിരിക്കും. അങ്ങനെയുള്ളവർക്ക് എന്ത് സംഭവിക്കുന്നുള്ളവർ, ദേ വിൽ ബിക്കം റിബൽസ് ഇൻ ദ ചർച്ച്. രക്ഷിക്കപ്പെട്ടവരാണ്, ഞാൻ ഈ പറയുന്ന എല്ലാം രക്ഷിക്കപ്പെട്ടവരെ പറ്റിയാണ്, ആദ്യത്തെ കൂട്ടരെ പറ്റിയല്ല. രക്ഷിക്കപ്പെട്ട വ്യക്തികൾ, ഉള്ളിൽ യേശു ക്രിസ്തുവിന്റെ ജീവനുള്ള വ്യക്തികൾ നിലത്ത് വീണ് ചാവാൻ തയ്യാറായിട്ടില്ല എങ്കിൽ തുടർച്ചയായി കേൾക്കുന്ന ദൈവവചനം ഇവരെ, അവർ ഹൃദയത്തെ കഠിനപ്പെടുത്തിക്കൊണ്ടേയിരിക്കത്തുള്ളൂ. ദൈവവചനം എല്ലാത്തിനും ഇവർ റിയാക്ട് ചെയ്യാനായിട്ട് തുടങ്ങും. വർഷങ്ങൾ കഴിഞ്ഞിട്ടും യേശു ക്രിസ്തുവിന്റെ ജീവൻ മാത്രം ഇവരിൽ നിന്ന് പുറത്തു വരത്തില്ല. കാരണം പുറത്തു വരുന്ന എന്താണെന്ന് അറിയാമോ? ജഡത്തിന്റെ പ്രവൃത്തികൾ മാത്രം. നല്ലപോലെ ഒന്ന് കുലുക്കി കഴിഞ്ഞാൽ അറിയാം പുറത്തു വരുന്ന എന്താണെന്നുള്ളത്. കാര്യം എന്താണെന്ന് അറിയാമോ? രക്ഷിക്കപ്പെട്ടവരാണ്, പക്ഷേ നിലത്ത് വീണ് ചാകാനായിട്ട് ഇവർ തയ്യാറായിട്ടില്ല. നിലത്ത് വീണ് ചാവാനായിട്ട് തയ്യാറായിട്ടില്ല. ഞാൻ ചിന്തിക്കുകയായിരുന്നു, നമ്മൾക്ക് ദൈവം ഒരുപാട് അവസരങ്ങൾ തരും നിലത്ത് വീണ് ചാവാനായിട്ട്. ദൈവവചനത്തിൽ കൂടി ദൈവ അവസരങ്ങൾ തരും, ജീവിതത്തിലെ സാഹചര്യങ്ങൾ കൂടി അവസരങ്ങൾ തരും. ഈ സ്ഥലങ്ങളിലെല്ലാം നമുക്ക് ദൈവത്തോട് റെസിസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കാം, സെൽഫ് ഉയർന്ന് തന്നെ നിൽക്കാം. തുടർച്ചയായി ഇത് മുമ്പോട്ട് പോകും തോറും ഇത് ഹാർഡനായിക്കൊണ്ടേയിരിക്കുകയാണ്, കട്ടിയായിക്കൊണ്ടേയിരിക്കുകയാണ്, കട്ടിയായിക്കൊണ്ടേയിരിക്കുകയാണ്. പിന്നെ ഇതിന്റെ ഉള്ളിൽ നിന്ന് ജീവൻ പുറത്തേക്ക് വരുത്തതേയില്ല. കർത്താവ് പറയുകയാണ് എന്താണ് ഇതിന്റെ സൊല്യൂഷൻ. കർത്താവ് പറയാണ് അൺലസ് ഒരു ഗോതമ്പ് മണി നിലത്ത് വീണിച്ചാകുന്നില്ല എങ്കിൽ, നിലത്ത് വീണിച്ചാകുന്നില്ലെങ്കിൽ ഒരൊറ്റ കണ്ടീഷൻ അവിടെ പറയാണ് ഇഫ് അൺലസ്, രണ്ട് വാക്ക് അവിടെ പറയുന്നുണ്ട് അൺലസ് ആൻഡ് ഇഫ്. യോഹന്നാന്റെ സുവിശേഷം 12:24 അവിടെ പറഞ്ഞിരിക്കുകയാണ് ട്രൂലി ട്രൂലി ഐ സേ ടു യു അൺലസ് എ ഗ്രെയിൻ ഓഫ് വീറ്റ് ഫോൾസ് ഇൻ ടു ദ എർത്ത് ആൻഡ് ഡൈസ് എന്ന് പറഞ്ഞാൽ ഈ ഒരൊറ്റ കണ്ടീഷൻ മാറ്റുക, ഈ ഒരൊറ്റ കണ്ടീഷൻ നിലത്ത് വീണിച്ചാകുക എന്നുള്ള ഒറ്റ കണ്ടീഷൻ മാറ്റിയിട്ട് ബാക്കി ഒരുപാട് കാര്യങ്ങൾ ചേർക്കുക. ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന പോലെ ഉപവാസ പ്രാർത്ഥനയോ അഭിഷേക പ്രാർത്ഥനയോ ഇല്ലെങ്കിൽ ഫാസ്റ്റിംഗ് പ്രയറോ ഇല്ലെങ്കിൽ സ്പെഷ്യൽ മീറ്റിംഗോ ഇതെല്ലാം നടത്തുക, എല്ലാം നടത്തുക. മീറ്റിംഗുകൾക്ക് ആഫ്റ്റർ മീറ്റിംഗ് നല്ല നല്ല പ്രസംഗങ്ങൾ കേൾക്കുക, ഇന്റർനെറ്റിൽ നിന്ന് കേൾക്കുക, ചർച്ചിൽ വരിക, കേൾക്കുക. അൺലസ് ഒരൊറ്റ കാര്യം മാത്രം മാറ്റും. എന്താണ്? നിലത്ത് വീണിച്ചാവുക എന്നുള്ളത് മാത്രം മാറ്റുക. കർത്താവ് പറയാൻ എന്താണ്? അത് മാത്രം മാറ്റി ബാക്കി എല്ലാം ചെയ്തു എങ്ങനെയിരിക്കും? എങ്ങനെയിരിക്കും? ആ തനിയേയിരിക്കും, തനിയേയിരിക്കും, തനിയെ ഹാർഡനായി 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 തനിയേയിരിക്കും. ഞാൻ ചോദിക്കട്ടെ, ഈ തനിയേയിരിക്കുന്ന ഗോതമ്പ് മണിക്ക്, ഹാർഡനായ ഗോതമ്പ് മണിക്ക് പ്രസംഗിക്കാൻ പറ്റുമോ? ആ പ്രസംഗിക്കാൻ പറ്റും, പ്രസംഗിക്കാനൊക്കെ പറ്റും. പുൾപിറ്റിൽ നിന്നുകൊണ്ട് ഒരു ഗോതമ്പ് മണിക്ക്, കഠിനനായിട്ടുള്ള ഗോതമ്പ് മണിക്ക് പ്രസംഗിക്കാൻ പറ്റും. സൺഡേ സ്കൂൾ പഠിപ്പിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും പറ്റും. യെസ്. പാട്ട് പാടാൻ പറ്റുമോ? തീർച്ചയായിട്ടും പറ്റും. ഇൻസ്ട്രുമെന്റ് വായിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും പറ്റിക്കും. ഏതൊരു കാര്യവും ബൈബിൾ സ്റ്റഡി എടുക്കാൻ പറ്റുമോ? നന്നായിട്ട് ബൈബിൾ സ്റ്റഡി എടുക്കാൻ പറ്റും. ബൈബിളൊക്കെ നല്ലോണം പഠിച്ചാൽ മതി. ഈ ഗോതമ്പ് മണിക്ക്, തനിയേരിക്കുന്ന ഗോതമ്പ് മണിയുടെ കാര്യം പറഞ്ഞിരിക്കുന്നു. പക്ഷെ എന്ത് സംഭവിക്കുന്നു അറിയാമോ? ഒരു കാര്യം മാത്രം നടക്കത്തില്ല. എന്ത് സംഭവിക്കുന്നില്ല? ജീവൻ എന്ന് പറയുന്ന മാതിരി മാത്രം നടക്കത്തില്ല. ബൈബിൾ സ്റ്റഡി നടക്കും, ജീവൻ ഉണ്ടാവത്തില്ല. പ്രസംഗം നടക്കും, ജീവൻ ഉണ്ടാവത്തില്ല. പാട്ട് നടക്കും, ജീവൻ ഉണ്ടാവത്തില്ല. യേശുക്രിസ്തു പറയാണ് അൺലെസ് അൺലെസ് അത് നടന്നില്ല എങ്കിൽ സഹോദര, യു വിൽ പ്രൊഡ്യൂസ് ഡെത്ത്. എ ഡ്രൈ ഡ്രൈ സീഡ് വിൽ പ്രൊഡ്യൂസ് ഡ്രൈ പീപ്പിൾ. പുൾപിറ്റിൽ നിന്നുകൊണ്ട് ഡ്രൈ മെസ്സേജസ് പറഞ്ഞ് നിങ്ങൾക്ക് ആൾക്കാരെ ബോറടിപ്പിക്കാം. നിങ്ങളുടെ പെർഫോമൻസ് ആയിരിക്കും അവിടെ കാണുന്നത്. അത് ജഡത്തിന്റെ പ്രവൃത്തിയാണ്. ഞാൻ പറഞ്ഞതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏതുകൊണ്ട് അവിടെ ഇരിക്കുന്നത്, സുവിശേഷത്തിന്റെ ഏറ്റവും റിയൽ കണ്ടന്റ് കർത്താവ് ഒരൊറ്റ വാക്യത്തിൽ ഒരുക്കിയിരിക്കുകയാണ്. അവിടെ പറയാണ് ആ ഒരു കാര്യം ഒഴിവാക്കിയിട്ട് നിങ്ങൾ എന്തൊക്കെ ചെയ്താലും, അവിടെ പറയാണ് യു വിൽ റിമെയിൻ എലോൺ എലോൺ എലോൺ. ആരുടെ നിങ്ങൾക്ക് ഒരു ശരീരമാവാനായിട്ട് കഴിയത്തില്ല, ഒരു ബോഡിയുടെ പാർട്ടാവാനായിട്ട് കഴിയത്തില്ല, കർത്താവിന്റെ ശരീരത്തിന്റെ ഒരു ഭാഗമാവാനായിട്ട് കഴിയാതെ യു വിൽ ബിക്കം എ റിബൽ. ഒരു ദൈവസഭയിൽ നിങ്ങൾ ദൈവവാനത്തോട് റിബൽ ചെയ്താൽ, ഞാൻ പറഞ്ഞതായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കുകയാണ് ഗോതമ്പ് പണി. പക്ഷേ കർത്താവ് പറയാണ് അൺലെസ് എന്ന് പറഞ്ഞിട്ട് കർത്താവ് പറയാണ് ഇഫ് ഇറ്റ് ഡൈസ്. ഇഫ് എന്ന് പറഞ്ഞു ഇഫ്. വർഷങ്ങൾ ഇങ്ങനെ ഇരുന്ന ഒരു സഹോദരൻ, വർഷങ്ങളായി ദൈവവചനം കേട്ടിട്ടും ഉള്ളിലുള്ള ജീവൻ പുറത്തു വരാതെ പുറന്തോട് കട്ടിയായി കട്ടിയായി കട്ടിയായിരിക്കുന്ന ഒരു സഹോദരൻ അല്ലെങ്കിൽ സഹോദരി ഒരു ദിവസം തീരുമാനിക്കുകയാണ് ഇഫ് ഇറ്റ് ഡൈസ്, ഞാൻ മരിച്ചാൽ ജീവൻ പ്രാപിക്കുമെന്നുള്ള സുവിശേഷം കേൾക്കാണ്. എന്തോ പ്രശ്നം എന്ന് പറയാമോ? ഈ സുവിശേഷം ആൾക്കാർ കേൾക്കാറില്ല, ഈ ഒരു സുവിശേഷം ആൾക്കാർ പ്രസംഗിക്കാറില്ല. കാരണം അതിനു പകരം പല സുവിശേഷം പ്രസംഗിക്കും, പല എന്തു പറഞ്ഞിരിക്കുന്നത് സെൽഫ് എഫേർട്ടിന്റെ പരിപാടിയിൽ പ്രസംഗിക്കും, എങ്ങനെ നന്നായിട്ട് ജീവിക്കാന്ന് പ്രസംഗിക്കും, ബാക്കിയുള്ളവരെ കുറ്റം പറയുന്ന പ്രസംഗങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷേ സുവിശേഷത്തിന്റെ റിയൽ കണ്ടന്റ് ഇവിടെ പറഞ്ഞിരിക്കുകയാണ് ഈ ഫിഡൈസ്. ഒരു വ്യക്തി കേൾക്കുകയാണ് ദൈവത്തിന്റെ വചനം യഥാർത്ഥത്തിൽ എന്നെ ബ്രേക്ക് ചെയ്യാനായിട്ട് ഞാൻ ഏൽപ്പിച്ചു കൊടുത്താൽ, ഇതിനോട് റിബൽ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ഞാൻ ജീവൻ പ്രാപിക്കും എന്ന് മനസ്സിലാകുന്ന ആ വിത്ത് അനേക വർഷങ്ങൾക്ക് ശേഷം തീരുമാനിക്കുകയാണ് ഞാൻ മണ്ണിലേക്ക് വീഴാനായിട്ട് പോകുന്നു, ഞാൻ മരിക്കാൻ തീരുമാനിക്കുന്നു. കർത്താവ് പറയാണ് എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും അത് നിലത്ത് വീഴുന്ന ആ മൊമെന്റിൽ അത് ജീവൻ പ്രാപിക്കും. അത് ഒഴിവാക്കിയിട്ട് നിങ്ങളുടെ ഒരു പെർഫോമൻസും ദൈവസന്നിധിയിൽ അക്സെപ്റ്റബിൾ അല്ല. ഞാൻ പറയട്ടെ, നിലത്ത് വീണിച്ചാകാത്ത ഒരു വ്യക്തിയുടെ ഒരു കാര്യവും ദൈവസന്നിധിയിൽ അക്സെപ്റ്റബിൾ അല്ല. അതുകൊണ്ടാണ് ശൗലിനെ ദൈവം റിജക്ട് ചെയ്തത്, അതുകൊണ്ടാണ് അമാലേക്കിന്റെ യാഗത്തെ ദൈവം തള്ളിക്കളഞ്ഞത്. ദൈവത്തിൽ നിങ്ങളുടെ പെർഫോമൻസ് ആവശ്യമില്ല, ദൈവത്തിൽ നിങ്ങളുടെ പ്രസംഗം ആവശ്യമില്ല, ദൈവത്തിൽ നിങ്ങളുടെ ബൈബിൾ സ്റ്റഡി ആവശ്യമില്ല. ഇതെല്ലാം എഫക്റ്റീവ് ആവണമെങ്കിൽ ഒരു മനുഷ്യൻ നിലത്ത് വീണിച്ചത്തേക്കു. കൊരിന്ത്യലേഖനം അതിന്റെ 2 കൊരിന്ത്യർ അതിന്റെ 4:4 ഈ കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. 7 വാക്യത്തിൽ പറയാണ് എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല ദൈവത്തിന്റെ പ്രധാനമന്ത്രേ വരേണ്ടതിന്, ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിൽ അത്രയേ ഉള്ളത്. ദൈവത്തിന്റെ ജീവൻ ഒരു വ്യക്തിയുടെ ഉള്ളിൽ ദൈവമാക്കി വെച്ചിരിക്കുന്നു, വീണ്ടും ജനിച്ച വ്യക്തികളുടെ ജീവിതത്തിൽ. ഞാൻ പറഞ്ഞ ആദ്യത്തെ കൂട്ടരെ പറ്റിയല്ല, ആദ്യത്തെ ഇമിറ്റേഷൻ സീഡിനെ പറ്റിയല്ല, ആ ഇമിറ്റേഷൻ സീഡിനെ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. അങ്ങനെയുള്ള വ്യക്തികൾ സ്ഥാനപ്പെട്ട് സഭയിൽ വന്നിട്ട് ഒരു കാര്യവുമില്ല, നമ്മൾ വർഷങ്ങൾ വരെ ചുമക്കാമെന്നുള്ളതേ ഉള്ളൂ അവർ വീണ്ടും ജനിച്ചില്ലെങ്കിൽ. പക്ഷെ വീണ്ടും ജനിച്ച വ്യക്തികളെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്, ദൈവത്തിന്റെ ജീവൻ ഞങ്ങളുടെ ഉള്ളിൽ മൺപാത്രങ്ങളിലാകുന്നിരിക്കുന്നു. എന്നിട്ട് അവിടെയാണ് ഇതാണ് കർത്താവ് പറഞ്ഞിരിക്കുന്ന ക്രൂശിന്റെ അനുഭവം, ഇല്ലെങ്കിൽ നിലത്ത് വീണ ചാവുന്ന ആവശ്യം. കർത്താവ് അവിടെ പൗലോസ് പറയാണ്, ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം അനുഭവിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല, ബുദ്ധിമുട്ടരുതെങ്കിലും നിരാശപ്പെടുന്നില്ല. താഴെ പറയാണ് പത്താമത്തെ വാക്യം, യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ കൂടി വെളിപ്പെടേണ്ടത് എന്ത് സംഭവിക്കുന്നു പറയാം, യേശുവിന്റെ മരണം ഞങ്ങളുടെ ശരീരത്തിൽ വാക്കിക്കുന്നു. ഞാൻ ഇവിടെ കാര്യം വാക്കുകൾ നിർത്തുന്നത് പറയട്ടെ. എന്താണ് ഇവിടുത്തെ പ്രശ്നം? ദൈവവചനത്തിന്റെ പ്രശ്നമാണോ? ദൈവവചനത്തോടുള്ള റെസ്പോൺസിന്റെ പ്രശ്നമാണോ? യെശയ്യാ പ്രവചനം അതിന്റെ 54-55 അധ്യായം 55-ത്തിന്റെ 55:7-8 വാക്യങ്ങളിൽ ദൈവവചനത്തിന്റെ ഒരു ഡ്യുവൽ പർപ്പസിനെ പറ്റി പറഞ്ഞു. ദുഷ്ടൻ തന്റെ വഴിയെയും നീതികെട്ടവൻ തന്റെ വിചാരത്തെയും ഉപേക്ഷിച്ച് യഹോവയിലേക്ക് തിരിയട്ടെ. എന്നിട്ട് പറയാണ് 8-ാമത്തെ വാക്യം, എന്റെ വഴികൾ നിങ്ങളുടെ വഴികളല്ല, എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, നിങ്ങളുടെ വഴികൾ എന്റെ വഴികളുമല്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. നിങ്ങളുടെ പ്ലാനല്ല ദൈവത്തിന്റെ പ്ലാൻ, നിങ്ങളുടെ വിചാരമല്ല ദൈവത്തിന്റെ വിചാരം, നിങ്ങളുടെ വിചാരത്തിനനുസരിച്ച് സൈൻ ചെയ്യാനായിട്ടല്ല ദൈവം നിൽക്കുന്നത്, നിങ്ങളുടെ വഴികളിൽ നിങ്ങളെ വിടാനായിട്ടല്ല ദൈവം നിൽക്കുന്നത്. ദൈവത്തിനൊരു വഴിയുണ്ട്, ദൈവത്തിന്റെ വിചാരമുണ്ട്. നിങ്ങൾ നിലത്ത് വീണിച്ചാകുന്നില്ല എങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവട്ടുമില്ല. ദൈവത്തിന്റെ വചനത്തെപ്പറ്റി അടുത്ത വാക്യത്തിൽ പറയാണ്, എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, എന്റെ വഴികൾ നിങ്ങളുടെ വഴികളുമല്ല എന്ന്, നിങ്ങളുടെ വഴികൾ എന്റെ വഴികളുമല്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്ന പോലെ എന്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലോടും ഓപ്പോസിറ്റ് ആയിട്ടിരിക്കുന്നു. നിങ്ങൾക്ക് പല പ്ലാനുകളുണ്ട്, നിങ്ങൾക്ക് പല പദ്ധതികളുണ്ട്, എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ദൈവത്തെ ആവശ്യമുണ്ട്. പക്ഷേ ദൈവം പറയാണ്, ഇതൊന്നും ദൈവത്തിന്റെ വഴികളല്ല, നിങ്ങളാണ് തിരിയണം. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, ദുഷ്ടൻ തന്റെ വിചാരത്തെയും നീതികെട്ടവൻ തന്റെ വഴികളെയും ഉപേക്ഷിച്ച് ദൈവത്തിങ്കിലേക്ക് തിരിയട്ടെ. നിങ്ങൾ തന്നെയാണ് മാനസാന്തരപ്പെടേണ്ടത്. അടുത്ത വാക്യത്തിൽ പറയാണ്, മഴയും ഹിമവും ആകാശത്ത് നിന്ന് പെയ്യുകയും അവിടേക്ക് മടങ്ങാതെ വിതയ്ക്കുവാൻ വിത്തും തിന്നുവാൻ ആഹാരവും നൽകത്തക്കവണ്ണം ഭൂമിയെ നനച്ച് വളയിക്കുന്നത് പോലെ എന്റെ വായിൽ നിന്ന് വരുന്ന വചനമായിരിക്കും. അത് വെറുതെ എന്റെ അടുക്കലേക്ക് മടങ്ങി വരാതെ എനിക്കിഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിക്കുകയും ചെയ്യും. നിങ്ങൾ സന്തോഷത്തോടെ പുറപ്പെടും, സമാധാനത്തോടെ നിങ്ങളെ പറഞ്ഞേക്കും. മലകളും കുന്നുകളും നിങ്ങളുടെ മുമ്പിൽ പൊട്ടിയാർക്കും. ദേശത്തിലെ സകല വൃക്ഷങ്ങളും കൈകൊട്ടും. മുള്ളിന് പകരം സരളവൃക്ഷം മുളയ്ക്കും, പറക്കാരയ്ക്ക് പകരം കൊഴുന്തും മുളയ്ക്കും. അത് യഹോവയ്ക്കൊരു കീർത്തിയായും ഛേദിക്കപ്പെടാത്ത ശാശ്വതമായ ഒരടയാളമായും ഇരിക്കും. ദൈവമക്കളെ പറ്റിയുള്ള ദൈവത്തിന്റെ പ്രവചനമാണ്. ദൈവം പറയാണ്, ദൈവത്തിന്റെ വചനം, ഒരു മനുഷ്യൻ മാനസാന്തരപ്പെടാൻ തീരുമാനിച്ചാൽ, ഒരു മനുഷ്യൻ തന്റെ വഴികളെ വിട്ടിട്ട് ദൈവത്തിന്റെ വഴിയിലേക്ക് തിരിയാൻ തീരുമാനിച്ചാൽ, ഒരു വർഷം നിലത്ത് വീണ് ചാവാൻ തീരുമാനിച്ചാൽ, ഒരു മനുഷ്യൻ നിലത്ത് വീണ് കർത്താവേ ഞാൻ എന്റെ വഴികളെ വിട്ട് ദൈവത്തിന്റെ വഴിയിലേക്ക് തിരിയുന്നു, എന്റെ റിബല്യൻ നേച്ചറിനെ ഞാൻ നിർത്തി ദൈവത്തിങ്കിലേക്ക് മാനസാന്തരപ്പെടുന്നു എന്നൊരു ദുഷ്ടൻ തന്റെ ഹൃദയത്തിൽ തീരുമാനിച്ചാൽ, നീതികെട്ടവൻ തന്റെ വഴിയെ മാറാനായിട്ട് തീരുമാനിച്ചാൽ, ദൈവം പറയാണ് ദൈവത്തിന്റെ വചനം അവന്റെ ഉള്ളിലേക്ക് വന്നിട്ട് എന്ത് ചെയ്യുമെന്ന് അറിയാമോ? അവന്റെ ഉള്ളിൽ നിന്ന് ഈ പറഞ്ഞിരിക്കുന്ന ദൈവത്തിന്റെ വചനത്തിനെ വീണ്ടിരിക്കുന്ന ആ വിത്തിനെ മുളപ്പിക്കുവാൻ ദൈവത്തിന്റെ വചനത്തിന് കഴിയും. അവന്റെ ഉള്ളിലുള്ള ജീവനെ യഥാർത്ഥത്തിലേക്ക് പുറത്തേക്ക് കൊണ്ടുവരാൻ ദൈവത്തിന്റെ വചനത്തിന് കഴിയും. അതിനാണ് ദൈവവചനത്തിലെ ദൈവസഭയിലെ ശുശ്രൂഷകൾ, ദൈവവചന ശുശ്രൂഷകൾ. അത് ഞാൻ പറഞ്ഞതിന്റെ കാര്യം പറഞ്ഞത് രണ്ട് രീതിയിൽ പ്രവർത്തിക്കാമെന്നാണ് ഞാൻ പറഞ്ഞത്. ഒന്നുകിൽ ഈ ഇതേ വിത്തിന്റെ പുറന്തോടനെ തന്നെ ഹാർഡനാക്കി ദൈവത്തോട് റിബൽ ചെയ്യുന്ന ഒരു മനുഷ്യനാക്കി അവനെ നിർത്താനായിട്ട് കഴിയും. ഇല്ലെങ്കിൽ അതേ വിത്തിന്റെ പുറന്തോടനെ തന്നെ പൊളിച്ചിട്ട് അവന്റെ ഉള്ളിൽ നിന്ന് ജീവൻ പുറത്തേക്ക് വന്നിട്ട് അവനെ ദൈവത്തിന്റെ അവിടെ പറഞ്ഞിരിക്കുകയാണ് നശിക്കപ്പെടാത്ത ദൈവ യഹോവയ്ക്കൊരു കീർത്തിയായും ഛേദിക്കപ്പെടാത്ത ഒരു ഒരു അടയാളമായും ഇവിടെയാണ് എ മെമ്മോറിയൽ ടു ലോർഡ് ആൻഡ് എവർലാസ്റ്റിംഗ് സൈൻ വിച്ച് വിൽ നോട്ട് ബി കട്ട് ഓഫ്. കഥകളാണ് ഇങ്ങനെയും സാധിക്കാനായിട്ട് സാധ്യതയുണ്ട്. പക്ഷെ എന്താണ് ഇവിടെ പ്രശ്നം? ഇവിടെ പറയാണ് ഈ രണ്ട് കാര്യങ്ങളും ഞാനതുകൊണ്ടാണ് പലപ്പോഴും പറയുന്നത്, റിയൽ ദൈവവചനം സംസാരിക്കുന്നിടത്ത്, റിയൽ സുവിശേഷം പ്രസംഗിക്കുന്നത്, നിലത്ത് വീണിച്ചാകണം എന്നുള്ള സുവിശേഷം പ്രസംഗിക്കുന്നിടത്ത്, യേശു ക്രിസ്തു ഗോതമ്പ് മണി ഭൂമിയിൽ ഒരു ജീവനുള്ള ഗോതമ്പ് മണിയായി വന്നു, നിലത്ത് വീണു, മരിച്ചു, ഉയർത്തെഴുന്നേറ്റു, ആ ജീവൻ നമ്മുടെ ഉള്ളിൽ തന്നു. എന്നാൽ ആ ജീവൻ പുറത്തു വരണമെങ്കിൽ നിങ്ങൾ നിലത്ത് വീണിച്ചാകണം എന്ന് പ്രസംഗിക്കുന്നിടത്ത് അവിടെ രണ്ട് തരത്തിലുള്ള റെസ്പോൺസ് ഉണ്ടാകും. എന്താണെന്നറിയാമോ? സം പീപ്പിൾ വിൽ ബിക്കം ഹാർഡൻ ആൻഡ് ഹാർഡൻ ആൻഡ് ഹാർഡൻ. ചില വ്യക്തിയുടെ ഉള്ളിൽ നിന്ന് ഈ പുറന്തോടിന്റെ അടുത്ത് നിന്ന് ജീവൻ പുറത്തേക്ക് വരാനായിട്ട് തുടങ്ങും. പക്ഷേ കർത്താവ് പറയാണ് എന്താണ്, അൺലെസ് ഒരു ഗോതമ്പ് നിലത്ത് വീണിച്ചാകുന്നില്ല എങ്കിൽ തനിയേ ഇരിക്കും. തനിയേയിരിക്കും. ഒന്നിന്റെ പാട്ടാവാനായിട്ട് കഴിയത്തില്ല, ആരുമായിട്ട് നമുക്ക് ഒരു ബോഡിയുടെ പാട്ടാവാനായിട്ട് കഴിയത്തില്ല. കർത്തവ്യ കർത്തവ്യ പറയുന്നത്, ഞാൻ നിങ്ങളെ യോഹന്നാന്റെ സുവിശേഷം 15:16 വായിച്ച് നമുക്ക് നിർത്താം. യോഹന്നാൻ 15:16, നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തു. നിങ്ങളെ, നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടത്, നിങ്ങളുടെ ഫലം നിൽക്കേണ്ടതിന് നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളെ നട്ടിരിക്കുന്നു, നിങ്ങളെ നട്ടിരിക്കുന്നു. ദൈവം നമ്മളെ ഓരോ സ്ഥലങ്ങളിൽ നടും. ഒരു സ്ഥലങ്ങളിൽ നിന്ന് വേണേൽ പറിച്ച് വേറൊരു സ്ഥലത്തോട്ട് കൊണ്ട് നടക്കും, ഇല്ലെങ്കിൽ ഒരു സ്ഥലത്തുനിന്ന് വേറെ സ്ഥലത്തേക്ക് മാറ്റും. എല്ലാം ദൈവമാണ് പ്ലാൻ ചെയ്യുന്നത്. ഞാൻ പലപ്പോഴും പലരും പലയിടത്തുനിന്ന് പോകുമ്പോൾ പറയാറുണ്ട്, ദൈവമാണ് നിങ്ങളെ അയക്കുന്നതെങ്കിൽ നിങ്ങൾ പോകുന്നിടത്ത് നിങ്ങൾ ദൈവത്തിന്റെ ഒരു ശാശ്വത അവകാശമായും ഛേദിക്കപ്പെടാത്ത ഒരു അടയാളമായിട്ടും തീരാനായിട്ട് കഴിയും. ദൈവമാണ് നിങ്ങളെ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ ദൈവം ഒരിടത്തു നിന്ന് എടുത്ത് വേറൊരിടത്ത് പ്ലാൻ ചെയ്യും, വേറൊരിടത്ത് നിന്ന് എടുത്ത് വേറെ പ്ലാൻ ചെയ്യും. പക്ഷെ ഒരു കാര്യമുണ്ട്, എവിടെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാലും, എവിടെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാലും ഒരു സ്ഥലത്ത് മാറിയത് കൊണ്ട് ഒരു വ്യക്തിയുടെയും സ്വഭാവം മാറത്തില്ല. ഏത് സ്ഥലത്താണെങ്കിലും ചിലർ ആയിരിക്കും ഇവിടെ നിന്ന് മാറി അങ്ങോട്ട് പോയാൽ, അല്ലെ അവിടെ നിന്ന് മാറി ഇങ്ങോട്ട് വന്നാൽ, ഇന്ന സഭയിൽ നിന്ന് അപ്പുറത്തോട്ട് മാറിയാൽ രക്ഷപ്പെടും. ഒരിടത്തുമില്ല. അൺലെസ് നിങ്ങൾ എവിടെ പോയാലും നിങ്ങൾ നിലത്ത് വീണിച്ചാകുന്നില്ല എങ്കിൽ, യേശുക്രിസ്തു പറയാണ്, അത് തനിയേയിരിക്കും. ചത്തുവെങ്കിലോ വളരെ ഫലമുണ്ടാവും.
ഗോതമ്പ് മണി പോ അരുകാ നാഥൻ, നിന്നെ വിളിക്കും നീദാ നാഥൻ, നിന്നെ വിളിക്കും നീദാ. ഗോതമ്പ് മണി പോ അരുകാ നാഥൻ, നിന്നെ വിളിക്കും നീദാ. നിന്റെ ക്ലേശങ്ങളാലുള്ളം ഉരുകി തെളിവാർ ശോഭിക്കുവാൻ നാഥൻ, നിന്നെ വിളിക്കുന്നിതാ വിളിക്കുന്നിതാ. ഗോതമ്പ് മണി പോൽ അഴുകാൻ നാഥൻ, നിന്നെ വിളിക്കുന്നിതാ നാഥൻ, നിന്നെ വിളിക്കുന്നിതാ.